Yesterday we were seeing how Satan came to tempt and attack Eve.
ഇന്നലെ സാത്താൻ ഏത് വിധമാണ് ഹവ്വയെ പരീക്ഷിക്കുവാനും വീഴ്ത്തുവാനും വന്നത് എന്ന് നാം പഠിക്കുകയുണ്ടായി.
Today we want to look at the book of Job.
ഇന്ന് അയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം.
And there we also have quite a detailed description of how he came and attacked this godly man.
ദൈവഭക്തനായ ഈ മനുഷ്യനെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ എവണ്ണമാണ് കടന്നു വന്നതെന്ന് ഇവിടെ കാണാൻ കഴിയും.
The Bible says, many are the afflictions of the righteous.
ബൈബിൾ പറയുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു.
It doesn't say that the afflictions of the righteous are few, but many.
നീതിമാനുള്ള അനർത്ഥങ്ങൾ ഏതാനും ആകുന്നുവെന്നല്ല, അത് വളരെയാകുന്നുവെന്നാണ്.
If you are a really godly righteous man, you are like a fish out of water in this world.
നിങ്ങൾ വാസ്തവമായും ദൈവഭക്തനും നീതിനിഷ്ഠയുള്ളവനുമാണെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾ വെള്ളത്തിൽ നിന്ന് പുറത്തായി വീണ ഒരു മത്സ്യത്തെ പോലെ ആയിരിക്കും.
Very difficult to live here.
ഈ ലോകത്തിൽ ജീവിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും.
If you find it comfortable to live in this world, that would be the clearest proof that you are not heavenly minded.
ഈ ലോകം നിങ്ങൾക്ക് ജീവിക്കുവാൻ സുഖമുള്ളതും നല്ലതുമായിട്ട് നിങ്ങൾ തോന്നുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ സ്വർഗീയമായ കാഴ്ചപ്പാടുള്ളവനല്ല എന്നാണ്.
Even a person like Lot, who was such a compromiser, it says his righteous soul was troubled as long as he lived in Sodom and Gomorrah.
ലോത്തിനെ കുറിച്ച് നാം വായിക്കുന്നു, താൻ സോദോം ഗൊമോറ എന്നീ നഗരങ്ങളിൽ താമസിച്ചിരുന്ന കാലത്തൊക്കെയും അവൻ നീതിമാനായിരുന്നിട്ടും അവൻ ഞെരുക്കത്തിലായിരുന്നു. അവന്റെ ഹൃദയം
ഭാരപ്പെട്ടിരുന്നു.
ഇന്നത്തെ ലോകം മുഴുവനും സോദോം ഗൊമോറ പട്ടണങ്ങളെ പോലെ ആകുന്നു.
If your soul is not troubled, I would say you're a bigger compromiser than Lot.
നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇവിടെ ജീവിക്കുക ഭാരമായിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ലോത്തിനെ പോലെ ഒത്തുതീർപ്പുകാരായിരിക്കാൻ സാധ്യതയുണ്ട്.
Anyone who feels comfortable in this world is a compromiser.
ഈ ലോകം യോഗ്യമായി സുഖസൗകര്യമുള്ളതായിട്ട് തോന്നുന്ന എല്ലാവരും ഒത്തുതീർപ്പുകാരായിരിക്കും.
Somewhere in their mind their attachment is to this world.
അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഈ ലോകവുമായിട്ടുള്ള അടുത്ത ബന്ധം ഉണ്ടായിരിക്കും.
Then they don't have so many afflictions.
അങ്ങനെയാകുമ്പോൾ അവർക്ക് പല കഷ്ടപ്പാടുകൾ അനർത്ഥങ്ങളില്ല.
In 2 Timothy 3 we are told all who live godly in Christ Jesus will be persecuted.
2 തിമോത്തിയോസ് 3 അധ്യായത്തിൽ ദൈവഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം പീഡകൾ ഉണ്ടാകും.
That's not only in communist countries or
അത്
Muslim countries.
കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലോ മുസ്ലിം രാജ്യങ്ങളിലോ മാത്രമുള്ള കാര്യമല്ല.
Any time, any country, any age.
ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും ഏത് രാജ്യത്തും അത് സത്യമായിരിക്കുന്നു.
ഓൾ ഹു വാണ്ട് ടു ലിവ് എ റിയലി ഗോഡ്ലി ലൈഫ് വിൽ ബി പെർസിക്യൂട്ടഡ്.
സത്യമായും ദൈവഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും.
റിമെമ്പർ ദാറ്റ്.
നാം അത് ഓർക്കുക.
സാത്താൻ ടാർഗറ്റ്സ് ഗോഡ്സ് ചോയ്സസ്റ്റ് സെർവന്റ്സ്.
ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരെയാണ് സാത്താൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്.
ദാറ്റ്സ് വാട്ട് വി ലേൺ ഫ്രം ദിസ് ചാപ്റ്റർ.
ഈ യോബിന്റെ അധ്യായത്തിൽ നാം അതാണ് വായിക്കുന്നത്.
We read in chapter 1 in verse 6 that
Job 1 il 6th vakyam
the sons of God came to present themselves before the Lord and Satan also came among them.
ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവന്റെ കൂട്ടത്തിൽ സാത്താനും.
The Lord said to Satan, from where you come? And he said, from roaming around upon the earth and walking around on it.
യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു.
Satan was cast out of the presence of God many many millions of years ago.
അനേകം കോടി വർഷങ്ങൾക്ക് മുമ്പ് സാത്താൻ ദൈവസന്നിധിയിൽ നിന്ന് താഴേക്ക് തള്ളിയിടപ്പെട്ടവനാണ്.
At that time he was in the third heaven.
ആ സമയം സാത്താൻ മൂന്നാം സ്വർഗ്ഗത്തിലായിരുന്നു.
But he also was on earth because we read in Ezekiel 28 that there was a garden of Eden those days on earth and Satan could have access to that garden.
എന്നാൽ അതേ സമയം സാത്താൻ ഭൂമിയിലുമായിരുന്നു, കാരണം ഏദൻ തോട്ടത്തിൽ പ്രവേശിപ്പാൻ സാത്താൻ അധികാരം ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നു.
Ezekiel 28.
Ezekiel 28th അധ്യായം.
So he could move between the garden of Eden on earth and the third heaven.
അതിന്റെ അർത്ഥം ഈ ഭൂമിയിലുള്ള ഏദൻ തോട്ടത്തിനും അതുപോലെ മൂന്നാം സ്വർഗ്ഗത്തിനും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിപ്പാൻ അവന് സാധിക്കുമായിരുന്നു.
That was millions of years ago when the earth was created.
അത് അനേകം കോടി വർഷങ്ങൾക്ക് മുമ്പ്.
When Satan fell, this earth was destroyed and flooded with the water, the first flood.
Satan thallidappettu kanjapol ee bhoomi vellam kondu moodapadugiyum,
and that Garden of Eden was destroyed.
Eden thottam nashippikkappadum.
That's what we read in Genesis 2. The waters covered the earth and there was confusion and darkness and no form.
അതുകൊണ്ടാണ് ഉൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ
ഉൽപ്പത്തി
ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത്, ഭൂമി വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു, അത് രൂപവും ഭാവവും ഇല്ലാതെയായിരുന്നു.
എന്നാൽ
അനേക വർഷങ്ങൾക്ക് ശേഷം ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു.
എന്നാൽ
ഭൂമിക്ക് അനേക കോടി വർഷങ്ങളുടെ പഴക്കം ഉണ്ട്. സാത്താനെ മൂന്നാം സ്വർഗത്തിൽ നിന്ന് തള്ളിയിട്ടപ്പോൾ
he was not sent to hell.
അവനെ നരകത്തിലേക്ക് അയക്കുകയായിരുന്നില്ല.
Satan has never been in hell till today, not even for one day.
ഇന്നുവരെയും ഒരു ദിവസം പോലും സാത്താൻ നരകത്തിൽ ആയിരുന്നിട്ടില്ല.
He is in the second heaven.
സാത്താൻ രണ്ടാം സ്വർഗത്തിലാണ് ആയിരിക്കുന്നത്.
The first heaven is what you see, sun, moon and stars.
ഒന്നാം സ്വർഗം എന്നത് നാം കണ്ണുയർത്തി നോക്കുമ്പോൾ കാണുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ മറ്റുമുള്ള ആ മണ്ഡലമാണ്.
The third heaven is God's presence.
മൂന്നാം സ്വർഗം ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടമാണ്.
Satan and his hosts are in the second heaven.
സാത്താനും അവന്റെ ദൂതന്മാരും രണ്ടാം സ്വർഗത്തിലാണ്.
And that's where we read in Ephesians 6, we wrestle with the principalities and forces in heavenly places.
എഫേസ്യരിൽ നാം വായിക്കുന്ന നമുക്ക് യുദ്ധമുള്ളത് സാത്താന്റെ ശക്തികളോടാകുന്നു എന്ന് പറയുന്ന
in the heavenly places.
സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളെക്കുറിച്ച് നാം വായിക്കുന്നു.
That's the ones we wrestle with.
അവരുമായിട്ടാണ് നമുക്ക് പോരാട്ടവും യുദ്ധവും ഉള്ളത്.
But even though he's there, he has access to the earth.
സാത്താൻ അവിടെ ആയിരിക്കുന്നുവെങ്കിലും ഇന്ന് ഭൂമിയിലേക്ക് അവന് പ്രവേശനം.
It says here he can roam about on the earth and walk around on it.
ഇവിടെ നാം വായിക്കുന്നത് സാത്താൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നാണ്.
And his demons also can move around on the earth.
അതുപോലെ ഭൂതാത്മാക്കൾക്കും ഭൂമിയിലെല്ലാം ഊടാടി സഞ്ചരിക്കാൻ കഴിയും.
But he also can speak to God from the second heaven. He can't go into God's presence.
രണ്ടാം സ്വർഗ്ഗത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുവാനും സാത്താന് കഴിയും.
And that's why we read here the Lord communicating with Satan.
അതുകൊണ്ടാണ് സാത്താനോട് ദൈവം സംസാരിക്കുന്ന കാര്യം ഇവിടെ പ്രതിപാദിക്കുന്നത്.
And when Satan said this, the Lord said to him, well, you roamed around the earth, have you seen my servant Job?
സാത്താൻ ഇവിടെ സംസാരിച്ചപ്പോൾ എട്ടാം വാക്യത്തിൽ ദൈവം സാത്താനോട് ചോദിക്കുകയാണ്, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ?
There is no one like him on the whole earth, a blameless, upright man, fearing God and turning away from evil.
അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളിച്ചു.
He was not a perfect man. There's nobody perfect.
ആരും പൂർണ്ണരല്ല, ഇയ്യോബും പൂർണ്ണനായിരുന്നില്ല.
But he was a blameless man.
എന്നാൽ അവൻ കുറ്റമില്ലാത്തവനായിരുന്നു.
Blameless means according to his light and according to his conscience he lived.
നിഷ്കളങ്കൻ എന്ന് വെച്ചാൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചത്തിന് അനുസരിച്ച് അതിനോട് വിശ്വസ്തനായി നിർമ്മലമായിട്ട് ജീവിക്കുക എന്നാകുന്നു.
We cannot be perfect on this earth, but we can be blameless.
ഈ ഭൂമിയിൽ നമുക്ക് പൂർണ്ണരായിരിക്കാൻ കഴിയില്ല, എന്നാൽ നമുക്ക് നിഷ്കളങ്കരായിരിക്കാൻ സാധിക്കും.
മോർ ബ്ലെയിംലെസ് ദൻ ജോബ് ബിക്കോസ് ആർ കോൺഷ്യൻസ് നൗ ഹാസ് ഗോട്ട് മോർ ലൈറ്റ് ദൻ ജോബ് ഹാഡ്.
നമ്മുടെ മനസാക്ഷിക്ക് കൂടുതൽ വെളിച്ചമുള്ളതുകൊണ്ട് ഇയ്യോബ് ആയിരുന്നതിനേക്കാൾ അധികം നിഷ്കളങ്കനായിരിക്കാൻ നമുക്ക് കഴിയും.
And the New Testament also speaks about being blameless.
പുതിയ നിയമത്തിലും നിഷ്കളങ്കരായിരിക്കുക,
കുറ്റമില്ലാത്തവരായിരിക്കുക, ബ്ലെയിംലെസ് കോൺഷ്യൻസ്,
കുറ്റമില്ലാത്ത മനസാക്ഷി ഉണ്ടായിരിക്കുക.
നോട്ട് പെർഫെക്റ്റ്,
അത് പൂർണ്ണതയല്ല സൂചിപ്പിക്കുന്നത്.
We press on to perfection.
നാം പൂർണ്ണതയിലേക്ക് ആഞ്ഞുകൊണ്ട് ഓടുകയാണ്.
But like Paul said, I live with a good conscience. I do my best to keep my conscience clear with God and man all the time.
എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ മനുഷ്യരോടും ദൈവത്തോടും എല്ലായ്പ്പോഴും കുറ്റമില്ലാത്ത മനസാക്ഷി സ്വീകരിക്കാൻ ഉത്സാഹിക്കുന്നുവെന്ന്.
This is one time that we definitely know who was the most godly man on the earth.
അന്ന് ഭൂമിയിലുള്ള ഏറ്റവും ദൈവഭക്തനായ മനുഷ്യൻ ആരാകുന്നുവെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും.
That is definitely Job.
തീർച്ചയായിട്ടും അത് യോബ് തന്നെ.
Because God himself says that.
കാരണം ദൈവം തന്നെ അവണ്ണം പ്രസ്താവിക്കുന്നു.
On the whole earth, there's nobody like him.
അവനെ പോലെ ഈ ഭൂമിയിൽ മറ്റാരും തന്നെ ഇല്ലല്ലോ.
There may have been a few compromisers, but Job was outstanding.
ഒത്തുതീർപ്പവരായിരിക്കുന്ന അനേകരും ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇയോബ് അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു.
We know from this book itself there were some preachers of righteousness.
നാം ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മറ്റു ചില ആളുകൾ പ്രസംഗിക്കുന്നതായിട്ട് നാം വായിക്കുന്നു.
But there was no one like Job.
എന്നാൽ ഇയോബിനെ പോലെ ഒരുത്തനില്ല.
His life was so upright and blameless.
തന്റെ ജീവിതം നിഷ്കളങ്കതയുള്ളതും നേരുള്ളതും ആയിരുന്നു.
He feared God and he turned away from evil.
അവൻ ദൈവത്തെ ഭയപ്പെട്ടു, അത് നിമിത്തം ദോഷത്തിന്റെ വഴികളെ വിട്ട് അകന്ന് ജീവിച്ചു.
He brought up his children in a good way.
തന്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു.
Anytime his children had a birthday feast, he would call them and consecrate them, verse 5.
തന്റെ മക്കളുടെ ജന്മദിനത്തിൽ മക്കളെയൊക്കെയും വിളിച്ചു വരുത്തി വിരുന്നു കഴിക്കുകയും അതിനുശേഷം അവരെ ദൈവത്തിന് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും
ചെയ്യുന്നു. Probably married and living in their own houses.
അവരൊക്കെ വിവാഹിതരും പ്രത്യേകമായി അവരുടെ ഭവനങ്ങളിൽ താമസിക്കുന്നവരുമാണ്.
He would say in the last part of verse 5, perhaps my sons have sinned and in some way I want to pray for them.
എന്നാൽ ഇയോബ് എല്ലായ്പ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും യാഗം കഴിക്കുകയും ചെയ്തു പോകുന്നു.
Verse 5, just read the last part of that.
അഞ്ചാം വാക്യം.
They said, perhaps my sons have sinned and cursed God in their hearts.
പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് തിരിച്ചു പോയിരിക്കും.
And that's why he offered. He said, well, perhaps my sons have sinned.
അതുകൊണ്ടാണ് താൻ യാഗം കഴിച്ചത്, ഒരുപക്ഷെ എന്റെ മക്കൾ പാപം ചെയ്തു പോയിരിക്കാം.
And therefore I want to pray for them. I want to offer a sacrifice for them.
അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി യാഗം അർപ്പിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
In another verse we read in Job 31 verse 1, he covenanted with his eyes not to look with lust on a woman.
അവൻ കൊച്ചുമക്കളുള്ള ഒരു വലിയപ്പനായിരുന്നിട്ടും താൻ പറയുന്നത്, ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ?
You see, he lived beyond just the commandment, don't commit adultery.
വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള കൽപ്പനയ്ക്ക് അപ്പുറത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ.
He lived at a time when there was even Moses was not born, there was no law.
ആ സമയത്ത് താൻ ജീവിച്ചിരുന്ന കാലത്ത് മോശ പോലും ജനിച്ചിരുന്നില്ല, അന്ന് ന്യായപ്രമാണവും ഉണ്ടായിരുന്നില്ല.
But he knew God.
എന്നാൽ ഇയോബ് ദൈവത്തെ അറിഞ്ഞിരുന്നു.
And in those days he knew what Jesus said 2000 years later, that a man should not lust after a woman.
ഒരുവൻ തന്റെ കണ്ണുകൊണ്ട് മോഹിക്കരുതെന്ന് യേശു 2000 വർഷങ്ങൾക്ക് ശേഷം പഠിപ്പിച്ച കാര്യം ഇയോബിന് തന്റെ ആത്മാവിൽ അറിയാമായിരുന്നു.
We learn one thing from that.
നാം അതിൽ നിന്ന് ഗ്രഹിക്കുന്ന ഒരു വിഷയം,
if the only commandments you know are the ones written in the Bible, you're not a God fearing person.
ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ മാത്രമേ നിങ്ങൾക്ക് അറിയാവൂ എങ്കിൽ നിങ്ങൾ ദൈവഭക്തനായിരിക്കുക.
You can keep all the commandments in the Bible and be a first class Pharisee who goes to hell.
ഈ ബൈബിളിലെ എല്ലാ കൽപ്പനകളും അക്ഷരികമായി പ്രമാണിക്കുകയും എന്നാൽ നരകത്തിലേക്ക് പോകുന്ന ഒരുവനും ആയിരിക്കാൻ സാധ്യതയുണ്ട്.
We have a lot of people nowadays who go by the letter of scripture but don't know God.
തിരുവെഴുത്തിന്റെ അക്ഷരത്തെ പ്രമാണിക്കുന്നവരും എന്നാൽ ദൈവത്തെ സത്യത്തിൽ അറിയാത്തവരുമായിരിക്കുന്ന അനേക ആളുകളും.
How did Job know when he had no Bible, no fellowship, no preacher, no Holy Spirit, how did he know that he should not lust after a woman?
ഒരു ബൈബിളോ കൂട്ടായ്മയോ പ്രബോധനങ്ങളോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമോ അതൊന്നുമില്ലാത്ത ഈ യോബ് തന്റെ കണ്ണുകൊണ്ട് മോഹിക്കരുത്, ദുർമോഹത്തോടെ നോക്കരുത് എന്ന് എവിടെ നിന്ന് പഠിച്ചു?
And how is it today, people who have a Bible, who have meetings, cassettes, books, Holy Spirit, everything, do this so lightly?
എന്നാൽ ഇന്ന് ഈ തലമുറയിൽ ബൈബിളും ടേപ്പുകളും പുസ്തകങ്ങളും പരിശുദ്ധാത്മ നിറവും ഒക്കെയുള്ള സഹോദരന്മാർ സഹോദരിമാർ അവർ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെ ലാഘവബുദ്ധിയോടെ എടുക്കുന്നത്?
It's because they don't fear God.
അതിന്റെ കാരണം അവർ ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്.
It's more important to fear God than to go to meetings.
മീറ്റിംഗുകൾക്ക് പോകുന്നതിനേക്കാളും പ്രധാനപ്പെട്ടത് ദൈവത്തെ ഭയപ്പെടുന്നു.
It's more important to fear God than to read the Bible.
ദൈവവചനം വായിക്കുന്നതിനേക്കാളും ദൈവത്തെ ഭയപ്പെടുന്നു.
More important to fear God than to pray.
പ്രാർത്ഥിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടത് ദൈവത്തെ ഭയപ്പെടുന്നതാണ്.
It's more important to fear God than anything else.
മറ്റെല്ലാത്തേക്കാളും ഉപരി ദൈവത്തെ ഭയപ്പെടുകയാണ് പ്രധാനപ്പെട്ടത്.
The Holy Spirit is the spirit of the fear of God.
പരിശുദ്ധാത്മാവ് ദൈവഭയത്തിന്റെ ആത്മാവാകുന്നു.
God looks around the world for those who fear him.
തന്നെ ഭയപ്പെടുന്നവരെ നോക്കുവാൻ വേണ്ടി ദൈവം ഭൂമിയിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു.
Prayer is not the beginning of wisdom, the fear of God is.
പ്രാർത്ഥനയല്ല, ദൈവത്തിന്റെ ഭയമാണ് പരിജ്ഞാനത്തിന്റെ ആരംഭം.
Reading the Bible is not the beginning of wisdom, the fear of the Lord is the beginning of wisdom.
ദൈവ വചനം വായിക്കുന്നതല്ല, ദൈവഭയമാണ് ജ്ഞാനത്തിന്റെ ആരംഭം.
Some people are disturbed, they can't attend a meeting or a conference.
ഒരു മീറ്റിങ്ങിനോ ഒരു കോൺഫറൻസിനോ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പല ആളുകൾക്കും
പ്രയാസമാണ്.
ഞാൻ പറയൂ, അത് സാരമുള്ള കാര്യമല്ല.
If you fear God, that's enough.
നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ അത് ധാരാളം മതി.
God appreciated Job not because he read the Bible. He had no Bible.
ഇയ്യോബിനെ ദൈവം വിലമതിച്ചത് അവൻ ബൈബിൾ വായിച്ചത് കൊണ്ടല്ല, കാരണം ആ കാലത്ത് ബൈബിൾ ഉണ്ടായിരുന്നു.
I don't know how much he prayed.
ഇയ്യോബ് എത്രമാത്രം,
very little in this book written about how much he prayed.
ഇയ്യോബിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് വളരെ കുറച്ചേ പറയുന്നുള്ളൂ.
But I know he feared God.
എന്നാൽ അദ്ദേഹം ദൈവത്തെ ഭയപ്പെട്ടിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
And God appreciated that.
ദൈവം ആ കാര്യം വിലമതിച്ചു.
He appreciated it so much that he could point out that one man on the whole earth to Satan.
യോബിനെ നോക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഭൂമിയിലൊന്നും ഇങ്ങനെ ഒരുവനില്ല എന്ന് പറയത്തക്കോണം അത്ര ദൈവം അവനെ വിലമതിച്ചു.
And if God is to point out you and me to Satan,
എന്നെയും നിന്നെയും നോക്കി സാത്താന്റെ മുമ്പിൽ നമ്മെ ചൂണ്ടിക്കാണിക്കുവാൻ ദൈവം കഴിയണമെങ്കിൽ,
it won't be because we know so much of the Bible.
നമുക്ക് ദൈവത്തിന്റെ വചനം അറിയാവുന്നതുകൊണ്ടല്ല അത് ദൈവം ചെയ്യുന്നത്.
It won't be because our church pattern is better than the Pentecostals.
പെന്തക്കോസ്റ്റ് വിശ്വാസികളുടെ ഇതിനേക്കാളും നമ്മുടെ കൂട്ടായ്മയുടെ രീതി നല്ലതായിരിക്കുന്നതുകൊണ്ടുമല്ല.
We have got such crazy ideas in our head, God must be delighted that we have no paid pastors.
നമ്മുടെ ഇടയിൽ ശമ്പളം പറ്റുന്ന ഒരു പാസ്റ്റർ ഇല്ല എന്നുള്ള കാര്യത്തിൽ ചിലർ അതിൽ അഭിമാനം കൊള്ളുന്നവരായിരിക്കാം.
That's not true.
എന്നാൽ അതല്ല.
God is not happy because of that.
ദൈവം ഇതിലൊന്നും സന്തുഷ്ടനല്ല.
He looks for a man who fears him, who turns away from evil.
താൻ നോക്കുന്നത് ദൈവത്തെ ഭയപ്പെടുന്നവരും ദോഷം വിട്ട് അകന്ന് ജീവിക്കുന്നവരായിരിക്കുന്ന ആളുകളെയാണ്.
യു കൻ പ്രൊഡ്യൂസ് എ കോൺഗ്രിഗേഷൻ ഓഫ് പീപ്പിൾ ഹു സ്പീക്ക് ഇൻ ടങ്സ്,
അന്യഭാഷകളിൽ സംസാരിക്കുന്ന ഒരു കൂട്ടത്തെ ഉളവാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം.
ഹു അണ്ടർസ്റ്റാൻഡ് എവറി ലിറ്റിൽ ബിറ്റ് ഓഫ് ഡോക്ട്രിൻ ഇൻ ദ ഹോൾ ബുക്ക്,
ബൈബിളിലുള്ള എല്ലാ ഉപദേശങ്ങളും അവർക്ക് അറിയാമായിരിക്കും.
ആൻഡ് none of whom God can point out to Satan.
എന്നാൽ അങ്ങനെയുള്ള ഒരുവിനെ പോലും സാത്താനെ ചൂണ്ടിക്കാണിക്കുവാൻ ദൈവത്തിന് കഴിയില്ല.
None of them fear God and turn away from evil.
കാരണം അവരാരും തന്നെ ദൈവത്തെ ഭയപ്പെട്ട് ദോഷം വിട്ട് അകലുന്നവരല്ല.
Yeah, it's good to read about a man who lived 4,000 years ago and what a life he had.
ഇങ്ങനെ 4,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ മനുഷ്യന്റെ ജീവിതം എത്ര ഉന്നതമായിരുന്നു എന്ന് കാണുന്നത് നല്ലതാണ്.
He wasn't converting people.
ഇയ്യോബ് ആളുകളെ മാനസാന്തരപ്പെടുത്തുകയായിരുന്നില്ല. എന്നാൽ തനിക്ക് ദൈവഭക്തിയുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു.
And told others about God as he had opportunity.
തനിക്ക് അവസരം കിട്ടും പോലെ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമായിരുന്നു.
That's the man Satan hated.
അങ്ങനെയുള്ള ഒരുവനെയാണ് സാത്താൻ ദ്വേഷിച്ചത്.
That's the man Satan afflicted.
സാത്താൻ അങ്ങനെയുള്ളവനെയാണ് ഉപദ്രവിച്ചത്.
Many are the afflictions of the righteous.
നീതിമാന്റെ അനർത്ഥങ്ങൾ അനവധിയാകുന്നു.
Those who live godly in Christ Jesus will be persecuted.
ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഏവർക്കും ഉപദ്രവം ഉണ്ടാകും.
So when you see a man in deep trouble,
അതുകൊണ്ട് ഒരുവൻ ആഴമായ ഉപദ്രവത്തിൽ കഷ്ടപ്പെടുമ്പോൾ,
and another person living a very comfortable life,
മറ്റൊരുവൻ സുഖ സമൃദ്ധിയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ,
don't think that the man who lives a comfortable life must be blessed by God.
സുഖമായി ജീവിക്കുന്നവൻ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്.
That's what Job's the three preachers who came to Job said.
ഇയ്യോബിന്റെ അടുത്ത് വന്ന് പ്രസംഗിച്ച മൂന്ന് ആളുകൾ അങ്ങനെയാണ് സംസാരിച്ചത്.
They didn't know God.
അവർ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല.
They knew some teachings.
അവർക്ക് ചില ഉപദേശങ്ങൾ മാത്രമേ അറിഞ്ഞിരുന്നു.
That had come down through the centuries.
നൂറ്റാണ്ടുകളായിട്ട് കൈമാറി വന്ന ചില ഉപദേശങ്ങൾ.
So they said that.
ആ കാര്യങ്ങളൊക്കെയും ഇയ്യോബിനോട് അവർ പറഞ്ഞു.
They said if you're following God, you won't have any difficulties.
അവർ ഇയ്യോബിനോട് പറഞ്ഞു, നീ ദൈവത്തെ അനുഗമിക്കുന്നവനാണെങ്കിൽ ഇങ്ങനെയുള്ള ദുരിതങ്ങളൊന്നും നിനക്ക് വരില്ല.
There must be some secret sin in your life.
തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ എവിടെയോ രഹസ്യ പാപങ്ങൾ ഉണ്ടായിരുന്നിരിക്കും.
People who are following the Lord will not have loss of property.
ദൈവത്തെ അനുഗമിക്കുന്ന ആളുകൾക്ക് അവരുടെ വസ്തുവകൾ നഷ്ടപ്പെടുകയില്ല.
People who are following the Lord will not lose their children.
ദൈവത്തെ അനുഗമിക്കുന്നവരുടെ മക്കൾ നഷ്ടപ്പെടുകയില്ല.
People who are following the Lord will not get any sickness.
കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് ഇവണ്ണമുള്ള രോഗങ്ങൾ വരികയില്ല.
Have you heard such teachings?
അങ്ങനെയുള്ള പഠിപ്പിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
That's not new.
അത് പുതിയ ഒന്നല്ല.
4,000 years old.
4,000 വർഷത്തെ പഴക്കമുള്ള ഉപദേശം.
Whether you read it in a Pentecostal magazine today or in the book of Job 4,000 years ago, it's the same thing.
4,000 വർഷങ്ങൾക്ക് മുമ്പ് യോബിന്റെ പുസ്തകത്തിൽ വായിച്ചാലും ഇന്ന് ഉള്ള ഒരു പെന്തക്കോസ്റ്റ് മാസികയിൽ ഈ സത്യം വായിച്ചാലും കാര്യം ഒന്നു തന്നെയാണ്.
And if you are deceived by what you read in that magazine, it's because you have not read the book of Job.
ആ മാസികയിലുള്ള കാര്യങ്ങൾ വായിച്ച് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ യോബിന്റെ പുസ്തകം വായിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല.
God said to those preachers, I am against everything that you said.
ആ മൂന്ന് പ്രസംഗകരോട് ദൈവം പറഞ്ഞു, നിങ്ങൾ മൂന്ന് പേരോടും ഞാൻ എതിർത്തു നിൽക്കുന്നു എന്ന്.
Against everything that you said.
നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എതിരാകുന്നു.
And he is against all such preaching today also.
ഇന്നും അങ്ങനെയുള്ള എല്ലാ വചനങ്ങൾക്കും ദൈവം എതിരാണ്.
People who will point a finger at a godly man,
ഒരു ദൈവഭക്തന് നേരെ വിരൽ ചൂണ്ടുന്ന ആളുകൾ,
and try to think what's wrong with him,
എന്താണ് ആ മനുഷ്യന്റെ ജീവിതത്തിലുള്ള കുറ്റമെന്ന് കണ്ടുപിടിക്കുന്നത്.
They themselves are not even 1% as godly.
എന്നാൽ ഈ വിരൽ ചൂണ്ടുന്ന വ്യക്തികൾ തന്നെ ആ മനുഷ്യനെ അപേക്ഷിച്ച് 1% പോലും ദൈവഭക്തരല്ല.
God could not point out all those other preachers to Satan.
എന്നാൽ ഈ മറ്റ് മൂന്ന് ആളുകളെ ചൂണ്ടി സാത്താനോട് സംസാരിക്കാൻ ദൈവത്തിന് കഴിഞ്ഞില്ല.
Only Job.
ഇയ്യോബിനെ മാത്രമേ
ചൂണ്ടിക്കാണിക്കുന്ന
നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരു വെല്ലുവിളി ആയിരിക്കട്ടെ.
Is to ask ourselves, am I living in such a way that God can point me out to Satan in my town or city?
ഞാൻ ആയിരിക്കുന്ന പട്ടണത്തിലോ ഗ്രാമത്തിലോ എന്നെ ചൂണ്ടി സാത്താനെ കാണിക്കുവാൻ തക്കവണ്ണം ഞാൻ നിലനിൽക്കുന്നു.
Satan roams around, he comes to your town too.
സാത്താൻ ഊടാടി സഞ്ചരിച്ച് നിങ്ങളുടെ പട്ടണത്തിലും എത്തും.
And he knows everything about your life.
നിങ്ങളുടെ ജീവിതത്തെ ചുറ്റിയുള്ള എല്ലാ കാര്യങ്ങളും സാത്താൻ
അറിയാം. When God asks Satan, do you know about Job? He said, sure, I know everything about him.
ദൈവം സാത്താനോട് ചോദിച്ചു, നിനക്ക് എന്റെ ദാസനായ ഇയ്യോബിനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാം എന്നവൻ പറഞ്ഞു.
He knows every detail.
ഓരോ വിവരങ്ങളും സാത്താൻ അറിയാം.
And we read here that Satan accused Job to God.
നാം ഇവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ഇയ്യോബിനെ ചൊല്ലി സാത്താൻ കുറ്റം പറഞ്ഞു എന്നാണ്.
Does Job fear God for nothing?
വെറുതെയാണോ ഇയ്യോബ് ദൈവത്തെ ഭയപ്പെടുന്നത്?
He is not really sincere.
ഇയ്യോബ് വാസ്തവത്തിൽ സത്യസന്ധനല്ല.
He is serving you for gain.
ഇയ്യോബ് നിന്നെ സേവിക്കുന്നത് തന്റെ സ്വന്തം ലാഭം
ഉദ്ദേശിച്ചാണ്.
അവന്റെ ഭക്തിയുടെ ഫലമായി അവൻ എന്തെങ്കിലും കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ ഭക്തരായിരിക്കുന്നത്.
There cannot be sincere people on the earth who serve God for nothing.
വെറുതെ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ദൈവത്തെ സേവിക്കുന്ന ആരും ഈ ഭൂമിയിൽ ഇല്ല.
That's the word he uses, nothing. Does Job fear God for nothing?
ഒൻപതാം വാക്യം, വെറുതെയാണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്?
Does he serve God for nothing?
ഒന്നും പ്രതീക്ഷയില്ലാതെയാണോ അവൻ ദൈവത്തെ സേവിക്കുന്നത്?
Is he serving as an elder for nothing?
അവരുടെ മൂപ്പനായിരിക്കുന്നത് വെറുതെയാണോ?
Even in our churches, we have elders who do not serve for nothing. They serve for reward.
നമ്മുടെ ഇടയിലും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ദൈവത്തെ സേവിക്കുന്നവരുണ്ട്.
They don't want money.
അവർക്ക് പണം വേണ്ട.
I don't think any of our elders want money.
നമ്മുടെ മൂപ്പന്മാർ ആരും പണം ആഗ്രഹിക്കുന്നില്ല.
But I'm sorry to say, a lot of our elders want authority, position, honor, respect from people.
ഞാൻ പറയട്ടെ, പല മൂപ്പന്മാരും സഭയിൽ അധികാരവും മാനവും സ്ഥാനവും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്.
They don't serve God for nothing.
അവർ ദൈവത്തെ സേവിക്കുന്നത് വെറുതെ അല്ല.
The pay they want is just slightly different from what the Pentecostal pastor gets, but they want pay.
അവർക്ക് ലഭിക്കുന്ന ശമ്പളം പെന്തക്കോസ്റ്റ് പാസ്റ്റർമാർ കിട്ടുന്ന പോലെയുള്ള പണമല്ല, മറ്റ് അവർക്കൊരു ശമ്പളമുണ്ട്.
They want honor.
അവർക്ക് സ്ഥാനം മാനം.
They want respect.
അവർക്ക് ബഹുമാനം വേണം.
They want to speak 45 minutes on Sunday morning. They want something.
ഞായറാഴ്ച രാവിലെ 45 മിനിറ്റ് സംസാരിക്കണം.
Even if they got nothing to say.
അവർക്ക് ഒന്നും പറയാനായിട്ടില്ലെങ്കിൽ.
They want authority.
അവർക്ക് ആ അധികാരം
ആവശ്യമാണ്. They want people to seek their advice.
ആളുകൾ അവരുടെ അടുത്ത് വന്ന് അഭിപ്രായം ചോദിക്കുന്നവർക്ക് ഇഷ്ടമാണ്.
Where are the elders who serve God for nothing?
ദൈവത്തെ വെറുതെ സേവിക്കുന്ന മൂപ്പന്മാർ എവിടെ?
I wish we had more men like that in our land.
നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ.
You don't want anything from people.
ആളുകളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ.
No money, no respect, no authority, no obedience, nothing.
പണമോ അധികാരമോ മാന്യതയോ അനുസരണമോ ഒന്നും പ്രതീക്ഷിക്കാത്ത ആളുകൾ.
Satan is right when he says, does that man serve for nothing? He says, I know his heart.
ആ മനുഷ്യൻ വെറുതെയാണോ നിന്നെ സേവിക്കുന്നത്? അവന്റെ ഹൃദയം എനിക്കറിയാമെന്ന് സാത്താൻ പറയുമ്പോൾ
he's getting something out of it.
അവന് അതിൽ നിന്നോ
കിട്ടുന്നു. He may not be getting money, but he's getting something else.
അവന് പണം കിട്ടുന്നില്ലായിരിക്കാം, എന്നാൽ മറ്റു.
He's got enough money, that's why he doesn't want money.
അവന് ആവശ്യത്തിന് പണമുണ്ട്, അതുകൊണ്ട് അവന് പണത്തിന് ആവശ്യമില്ല.
That poor Pentecostal pastor doesn't have money, that's why he wants money.
ആ പാവപ്പെട്ട പെന്തക്കോസ്തലെ ഉപദേശിക്ക് പണമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് പണം.
This fellow is getting a good salary, that's why he doesn't want money, but he's not more spiritual.
എന്നാൽ അവൻ കൂടുതൽ.
This man,
ഈ മനുഷ്യൻ,
he's getting a good salary,
അവനൊരു നല്ല ശമ്പളം കിട്ടുന്നുണ്ട്.
That's why he doesn't want money,
അതുകൊണ്ട് അവന് കൂടുതൽ പണത്തിന് ആവശ്യമില്ല.
But he's not more spiritual, he's seeking for other rewards.
എന്നാൽ അവൻ ആത്മീയനല്ല, കാരണം അവന് മറ്റു ചില പ്രതിഫലങ്ങൾ.
He will never serve God for nothing.
അവൻ ദൈവത്തെ സേവിക്കുന്നത് ഒരു പ്രതീക്ഷയും ഇല്ലാതെയല്ല.
I hope God can find people in this country to whom he can point to the devil and say, there is a man who will serve for nothing.
ഞാൻ ആഗ്രഹിക്കുന്നു സാത്താൻ നമ്മെ നോക്കി ഇതാ ഒരു മനുഷ്യൻ.
God will point out, say,
ദൈവം സാത്താനോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തെ അവൻ സേവിക്കുന്നത് വെറുതെയാകുന്നു എന്ന് പറയത്തക്കവണ്ണം.
God knows.
ദൈവം അറിയുന്നു.
Satan knows.
സാത്താൻ അറിയുന്നു.
Those who serve God for some type of reward and those who serve God for nothing.
ദൈവത്തെ ഒന്നും പ്രതീക്ഷിക്കാതെ സേവിക്കുന്നവരും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് സേവിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം ദൈവത്തിന് അറിയാം.
Satan's accusation was false in the case of Job.
യോബിനെ സംബന്ധിച്ച് ഉള്ള സാത്താന്റെ ആരോപണം തെറ്റായിരുന്നു.
And God proved it to Satan.
അത് ദൈവം സാത്താന്റെ മുമ്പിൽ തെളിയിക്കുകയും ചെയ്തു.
Can he prove it in your case?
നിങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിനപ്പണം അവണം തെളിയിക്കാൻ കഴിയുമോ?
I have almost never seen any elder removed from eldership who continues to remain in the church.
മൂപ്പന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരൻ സഭയിൽ തുടരുന്നത് ഞാൻ കണ്ടിട്ടില്ല.
One or two exceptions.
രണ്ടോ ഒന്നോ രണ്ടോ പേർ ഒഴികെ.
All the others, they all acted very humble.
മറ്റുള്ള എല്ലാവരെയും സംബന്ധിച്ചും അവർ വളരെ താഴ്മയുള്ളവരാണ്.
I want to be an ordinary brother.
ഞാനൊരു സാധാരണ സഹോദരനെ പോലെയാണെന്ന് പറയുന്നവരാണ്.
When their circle of responsibility is reduced, they are offended.
എന്നാൽ അവരുടെ അധികാര പരിധി കുറഞ്ഞു കുറഞ്ഞു വരികയും അവരെ മൂപ്പൻ സ്ഥാനത്ത് മാറ്റുകയും ചെയ്യുമ്പോൾ അവർ മുറിപ്പെട്ടു പോകുന്നു. അതിന്റെ അർത്ഥം അവർ വെറുതെയല്ല ദൈവത്തെ സേവിച്ചത്.
They didn't want money.
അവർക്ക് പണം ആവശ്യമായിരുന്നില്ല.
Enjoyed that authority.
എന്നാൽ ആ അധികാരവും സ്ഥാനവും അവർ ആസ്വദിക്കുകയായിരുന്നു, ഇഷ്ടപ്പെടുകയായിരുന്നു.
There are millionaires who become chief ministers in some states who will take 1 rupee salary per month.
വലിയ ധനവാന്മാരായിരിക്കുന്ന കോടീശ്വരന്മാരുണ്ട്. അവർ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി തീരുകയും
തമിഴ്നാട്
കാണുന്നതുപോലെ ഒരു മാസം 1 രൂപ മാത്രം ശമ്പളം മതി എന്ന്
വിജ്ഞാപിച്ചിട്ടുണ്ട്.
അവർ വളരെ ആത്മീയരാണെന്ന് തോന്നാൻ നമ്മുടെ മൂപ്പന്മാരെ പോലെയാണ്. അവർക്ക് ആവശ്യം അധികാരമാണ്, നമ്മുടെ ചില മൂപ്പന്മാരെ പോലെ. ഈ കാര്യത്തിൽ നാം വഞ്ചിതരാകരുത്.
It's not only money for which we can serve.
നമുക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയുന്നത് പണത്തിന് വേണ്ടി മാത്രമല്ല.
If I seek to gain a single thing for myself,
എനിക്ക് വേണ്ടി
from God's work,
ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് അതിന്റെ ഫലമായി ഏതെങ്കിലും ഒരൊറ്റ കാര്യമെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.
I'm serving for reward and God knows it and the devil knows it.
ഞാൻ ഒരു പ്രതിഫലത്തിന് വേണ്ടി സേവിക്കുന്നവനാണ്, ദൈവത്തിന് അതറിയാം.
But even if I'm not, Satan may accuse me.
ഞാൻ അങ്ങനെ അല്ലെങ്കിൽ തന്നെയും സാത്താൻ എന്നെ കുറ്റപ്പെടുത്തു.
He accused Job.
സാത്താൻ യോബിനെ കുറ്റപ്പെടുത്തി.
And he had 3 people on earth to support him in his accusation.
സാത്താന് തന്നോടൊപ്പം യോബിനെ കുറ്റപ്പെടുത്തുവാനായിട്ട് 3 കൂട്ടുകാരും കൂടെ ഉണ്ട്.
Their names were Eliphaz, Zophar and Bildad.
അവരുടെ പേര് എലിഫാസ്, സോഫർ, ബിൽദാദ് എന്നിങ്ങനെയാണ്.
Satan accuses the best people.
സാത്താൻ ഏറ്റവും നല്ല വ്യക്തികളെയാണ് കുറ്റപ്പെടുത്തുന്നത്.
Did he accuse Bildad and Zophar and all?
Our Satan Bildadine Zopharine mattum kutappaduthiyo
illa. The best person who lived on earth was the target of Satan's accusation. That's what we learned.
Ee bhoomil jeevichirunnavaril vach ettavum nalla vyaktiyana Satante aaropanangalkku vidhayanaayittu.
And there were stupid preachers like without discernment even in those days.
Aa kaalathum vivechana sheshi illatha madhayanmarayirikkunna prasangavar
undayirunnu. Like Eliphaz. And his 2 friends.
അവന്റെ 2 സ്നേഹിതരെ പോലെ.
And without knowing it, they were in fellowship with Satan and accusing this godly man.
സത്യം അറിയാതെ അവർ സാത്താനോട് ചേർന്ന് ഈ കുറ്റാരോപണങ്ങളിൽ പങ്കെടുത്തു.
That happened in the time of Jesus.
യേശുവിന്റെ സമയത്തും അങ്ങനെ സംഭവിച്ചു.
Who was called the prince of devils at that time?
ആ കാലത്ത് ഭൂതങ്ങളുടെ തലവൻ എന്ന ആരെയാണ് ആളുകൾ?
The godliest man who walked on earth without a single sin.
ഒരൊറ്റ പാപം പോലും ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും അധികം ദൈവഭക്തിയുള്ള മനുഷ്യൻ.
റിമെമ്പർ ദാറ്റ്.
നാം അത് ഓർക്കുക.
ഇഫ് യു ഹാവ് നോട്ട് ഫേസ്ഡ് അക്യൂസേഷൻ, ഫാൾസ് അക്യൂസേഷൻ, ഇറ്റ്സ് പ്രോബബ്ലി ബിക്കോസ് സേറ്റൻ തിങ്സ് യു ആർ എ യൂസ്ലെസ് ഫെലോ. വാട്സ് യൂസ് വേസ്റ്റിംഗ് ടൈം ഓൺ യു.
നിങ്ങളെ ചൊല്ലി വ്യാജമായിരിക്കുന്ന ആരോപണങ്ങൾ നിങ്ങൾ ഇതുവരെയും നേരിട്ടിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം
ദാറ്റ് യു ആർ എ യൂസ്ലെസ് പേഴ്സൺ. വൈ ഷുഡ് ഹി വേസ്റ്റ് ടൈം വിത്ത് യു.
സാത്താന്റെ ദൃഷ്ടിയിൽ അവൻ നിങ്ങളെ പ്രയോജനമില്ലാത്തവനായി കാണുന്നു.
ഇൻ എ വാർ,
ഒരു യുദ്ധത്തിൽ,
when his enemies are fighting with each other, two countries.
രണ്ട് രാജ്യത്തിലെ ആളുകൾ ശത്രുക്കൾ അങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോൾ,
and when a soldier comes with his gun,
ഒരു പടയാളി തോക്കുമായിട്ട് വരുന്നു,
whom does he shoot?
ആരെയാണ് അവൻ വെടിവെക്കുന്നത്?
Does he shoot a man who is already dead?
മരിച്ചു കിടക്കുന്ന ഒരാളെ വീണ്ടും അവൻ വെടിവെക്കുമോ?
Have you ever seen such an idiotic soldier who will waste one bullet even on a man who is dead?
മരിച്ച ഒരു മനുഷ്യനെ വീണ്ടും വെടിവെക്കുന്ന മഠയനായ ഒരു പടയാളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
No, he will not even waste one bullet on that man.
ഒരൊറ്റ വെടിയുണ്ട പോലും അങ്ങനെയുള്ള മരിച്ച ഒരുവന്റെ മേൽ അവൻ വൃഥാവാക്കുകയില്ല.
If Satan does not waste one bullet on you, what does it prove?
നിന്റെ മേൽ സാത്താൻ ഒരു വെടി പോലും വെക്കുന്നില്ലെങ്കിൽ, ഒരു വെടിയുണ്ട് നിനക്ക് വേണ്ടി കളയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്?
What does it prove?
എന്താണ് അതിന്റെ അർത്ഥം?
Couldn't understand?
അതിന്റെ അർത്ഥം മനസ്സിലായോ?
You are dead.
അതിന്റെ അർത്ഥം നിങ്ങൾ മരിച്ചു കിടക്കുന്നു.
You are no danger to his kingdom.
നിങ്ങൾ സാത്താന്റെ സാമ്രാജ്യത്തിനൊരു ഭീഷണിയല്ല.
He doesn't want to waste bullets on you.
നിന്റെ മേൽ വെടിയുണ്ടകളെ ഉതിർക്കുവാൻ അവൻ ആഗ്രഹമില്ല.
So he tells his demons, don't worry about those fellows, they are useless. Let's target these other brothers and sisters, these few ones, and he gives them a list of names and says, go after these ones.
അതുകൊണ്ട് സാത്താൻ പറയും, ഇന്നേ ആളുകളെ വെറുതെ വിട്ടേക്കുക, അത് പ്രയോജനമില്ല, അവരെ ഒന്നും ചെയ്യേണ്ട, എന്നാൽ മറ്റു ചില സഹോദരന്മാരുണ്ടല്ലോ, അവരെ ലക്ഷ്യമിടുക എന്ന് സാത്താൻ ദൂതനോട് പറയും.
What does Satan say about you?
സാത്താൻ നിങ്ങളെ ചൂണ്ടി എന്താണ് പറയുന്നത്?
What does he tell his demons?
തന്റെ കീഴിലുള്ള ഭൂതങ്ങളോട് സാത്താൻ എന്താണ് പറയുന്നത്?
Does he say that fellow is useless? He has never harmed my kingdom, even though he's been a believer for 15 years. He will not harm my kingdom for the next 50 years.
കഴിഞ്ഞ 15 വർഷങ്ങളായി അയാൾ വിശ്വാസിയാണെങ്കിലും എന്റെ സാമ്രാജ്യത്തിന് യാതൊരു ഒരു ശല്യവും ചെയ്തിട്ടില്ല, അടുത്ത 50 വർഷങ്ങളും അവർ അങ്ങനെ തന്നെ ശല്യമില്ലാതെ ഇരുന്നു കൊള്ളും എന്നാണോ നിങ്ങളെ കുറിച്ച് പറയുന്നത്?
He never shares the word with anybody.
ദൈവത്തിന്റെ വചനം അവൻ ആരോടും പങ്കുവയ്ക്കാറില്ല.
He faithfully comes and sits in the meeting and goes home, but he does nothing for God. He is no danger to our kingdom.
അവൻ വെറുതെ മിണ്ടാതെ വന്ന് സഭയിൽ വിശ്വസ്തനായിട്ടിരിക്കും, തിരിച്ചു പോകും. അവൻ എന്റെ രാജ്യത്തിന് ഭീഷണിയല്ല.
Don't waste bullets on him.
അവന്റെ മേൽ വെടിയുണ്ടാവൾ വൃഥാവാക്കരുത്.
Let him go and sit in the meeting every day. One day he'll finally come to me.
അവൻ വെറുതെ പോയി മീറ്റിംഗിൽ ഇരുന്നു കൊള്ളട്ടെ, ഒടുവിൽ ഒരു ദിവസം അവൻ എന്റെ അടുത്ത് മടങ്ങി വരും.
That's what the devil says.
സാത്താൻ അങ്ങനെയാണോ?
There are a lot of useless believers like that.
അങ്ങനെയുള്ള പ്രയോജനശൂന്യരായിരിക്കുന്ന അനേക വിശ്വാസികൾ,
who never give one tract, one Christian book or tape to anybody in their whole life.
അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ആർക്കെങ്കിലും ഒരു ലഹിലേഖയോ ഒരു ക്രിസ്തീയ പുസ്തകമോ ഒരു ഉപദേശമോ ഒന്നും കൊടുത്തിട്ടില്ലാത്ത അനേക ആളുകളുണ്ട്.
They earn so much money. It's the poor people who give for God's work. These rich people just build their houses. They don't give for God.
പണക്കാരായിരിക്കുന്ന ആളുകൾ അവരുടെ വീട് വെട്ടാൻ പണം ഉപയോഗിക്കുകയുള്ളൂ, എന്നാൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്.
The devil knows everything.
ഈ കാര്യങ്ങളൊക്കെയും സാത്താൻ അറിയാം.
You can fool everybody in your church that you're a spiritual man. You can't fool the devil.
നിന്റെ സഭയിലുള്ള എല്ലാവരെയും നിനക്ക് വഞ്ചിക്കാം, നീ ആത്മീയനാണെന്നൊരു ധാരണ കൊടുക്കാം, എന്നാൽ സാത്താനെ വഞ്ചിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല.
The godliest people are accused.
ഏറ്റവും ദൈവഭക്തരായിരിക്കുന്ന മനുഷ്യരെയും
ജോബ് was accused.
ഇയോബിനെ കുറ്റം വിധിച്ചു.
They accused Jesus of preaching false doctrine.
ദുരുപദേശം പ്രസ്താവിക്കുന്ന വ്യക്തി എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു.
That has been the standard accusation against the godliest people in Christendom for 20 centuries.
കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി ദൈവഭക്തന്മാർക്കെതിരെ പറഞ്ഞു വരുന്ന നിരന്തരമായിരിക്കുന്ന എതിരായിട്ടുള്ള പ്രയോഗം അതാണ്.
That they accused Paul of preaching false doctrine.
പൗലോസിനെ ചൊല്ലി അവൻ ദുരുപദേശം പ്രസ്താവിക്കുന്നുവെന്ന്.
Throughout history that's happened.
ചരിത്രത്തിലൂടെ
റോമൻ കാത്തോലിക്കർ അക്യൂസ്ഡ് മാർട്ടിൻ ലൂതർ ഓഫ് പ്രീച്ചിംഗ് ഫാൾസ് ഡോക്ട്രിൻ.
റോമൻ കത്തോലിക്കർ മാർട്ടിൻ ലൂതർ ദുരുപദേശം പ്രസ്താവിക്കുന്നുവെന്ന് പറഞ്ഞു.
ദി ആംഗ്ലിക്കൻസ് അക്യൂസ്ഡ് ജോൺ വെസ്ലി ഓഫ് പ്രീച്ചിംഗ് ഫാൾസ് ഡോക്ട്രിൻ.
ആംഗ്ലിക്കൻസ് ഓഫ് ജോൺ വെസ്ലി ആവണം ആരോപണം.
ഇറ്റ്സ് ഓൾവേസ് ബീൻ ലൈക് ദാറ്റ്.
എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു.
സാത്താൻ ഹാസ് ഹാഡ് പ്ലെന്റി ഓഫ് ഏജന്റ്സ് ഓൺ എർത്ത് ടു ഡു ഹിസ് വർക്ക് ഫോർ ഹിം.
സാത്താൻ ഈ ഭൂമിയിൽ തന്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് ധാരാളം ഏജന്റുമാർ ഉണ്ട്.
ആൻഡ് ഹൂ വർ ഹിസ് ഏജന്റ്സ് ഇൻ ദി ബുക്ക് ഓഫ് ജോബ്?
യോബിന്റെ പുസ്തകത്തിൽ ആരായിരുന്നു
സാത്താന്റെ ഏജന്റ്?
ദൈവത്തെ അറിയാത്ത ആളുകളാരുമല്ല. പ്രസംഗകർ.
ഹു ആർ ഗോഡ്സ് ഏജന്റ്സ് ടുഡേ?
ആരാണ് ഇന്ന് സാത്താന്റെ ഏജന്റ്?
ദേ ആർ ഫൗണ്ട് ഇൻ ക്രിസ്റ്റൻഡം, നോട്ട് ഇൻ ഹീതൻ റിലിജിയൻ.
ക്രിസ്തീയ ഗോളത്തിൽ നമുക്ക് അവരെ കാണാൻ കഴിയും, ജാതിയുടെ
മെയിൻ ജോബ്. Their main job is what Satan tells them to do, to accuse the most godly people on earth.
അവരുടെ പ്രധാനപ്പെട്ട ജോലി സാത്താൻ ആരെക്കുറിച്ച് പറയുന്നു, അവരെ ദൈവഭക്തരായിരിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്.
And there are many people who believe them.
ഈ ആരോപണങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുണ്ട്.
And that is also God's purpose.
അതും ദൈവത്തിന്റെ ഒരു പദ്ധതി തന്നെയാണ്.
See, when such accusations come, we can ask, why does God permit it?
ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ നാം ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിച്ചത്?
There were four preachers in the book of Job.
ഇയോബിന്റെ പുസ്തകത്തിൽ നാല് പ്രസംഗകരെ കാണാം.
എലിഫസ്,
ബിൽദാദ്,
സോഫർ. They were all one team.
ഈ മൂന്ന് പേരും ഒരു ഗ്രൂപ്പ് ആയിരുന്നു.
Then there was another younger man called Elihu.
എന്നാൽ എലിഹു എന്ന കുറച്ചുകൂടെ ചെറുപ്പക്കാരനായിരിക്കുന്ന ഒരു ആളുണ്ടായിരുന്നു.
He was not as old as these people.
മറ്റേ മൂന്ന് പേരുടെ അത്രയും വയസ്സായിട്ടുള്ള ആളല്ല.
But he had more discernment.
എന്നാൽ ഇവരെക്കാളും വിവേചനശേഷിയുള്ള ഒരു.
Sometimes younger people have a lot more discernment than gray-haired old preachers.
ചിലപ്പോൾ നരച്ച തലയുള്ള വയസ്സായ ആളുകളെക്കാളും കൂടുതൽ വിവേചനശേഷി ചെറുപ്പക്കാർക്കുണ്ട്.
That's true everywhere. It's true in our churches too.
നമ്മുടെ സഭകളിലും അത് പലപ്പോഴും സത്യമാണ്.
And Elihu, he did not accuse Job in the way in which those other three did.
ഈ മറ്റേ മൂന്ന് സ്നേഹിതർ ചെയ്തതുപോലെ ആ രീതിയിൽ എലിഹു ഇയോബിനെ
കുറ്റപ്പെടുത്തുന്നതായി കാണുന്നില്ല.
അവൻ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ടെങ്കിലും താഴ്മയോടെയാണ് അത് പറയുന്നത്.
He could recognize there's something good in Job.
ഇയോബിന്റെ ജീവിതത്തിൽ നല്ല ചില അംശങ്ങളുണ്ട് എന്ന്
തിരിച്ചറിയാൻ
അവസാനത്തെ പുസ്തകത്തിൽ വരുമ്പോൾ
യു ഫൈൻഡ് ദാറ്റ് ദി ലോർഡ് സേസ് ഇൻ ചാപ്റ്റർ 42 ആൻഡ് വേഴ്സ് 7
42 അധ്യായം അതിന്റെ ഏഴാം വാക്യത്തിൽ
ചാപ്റ്റർ 42 ആൻഡ് വേഴ്സ് 7
ഇയോബ് 42ന്റെ ഏഴാം വാക്യം യഹോവ ഈ വചനങ്ങളെ ഇയോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലിഫസിനോട് അരളി ചെയ്തത് നിന്നോടും നിന്റെ രണ്ട് സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു എന്റെ ദാസന ഇയോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല ഇവിടെ എലിഹുവിനെ പേര് പറഞ്ഞ് ദൈവം കുറ്റപ്പെടുത്തുന്നില്ല അത് ശ്രദ്ധിച്ചോ അവിടെ നാല് പ്രസംഗികൾ ഉണ്ടെങ്കിലും ഇവിടെ അവരുടെ ഇടയിൽ ഒരു വേർപാട് നമുക്ക് കാണാൻ
കഴിയും.
മൂന്ന് പേർ ഒരു വശത്തും മറ്റൊരാൾ മറുവശത്തും.
ഹൗ ഡിഡ് ഗോഡ് അക്കോംപ്ലിഷ് ദിസ് ഡിവിഷൻ അമംഗ് പ്രീച്ചേഴ്സ് ടു പ്രൂവ് ഹൂ വാസ് എ ലിറ്റിൽ ഗോഡ് ഫിയറിംഗ് ആൻഡ് ഹൂ വർ നോട്ട്?
എങ്ങനെയാണ് ഈ നാല് പേരുടെ ഇടയിൽ ദൈവം ഒരു വേർപാട് ഉണ്ടാക്കുകയും ആരാണ് കുറച്ചുകൂടെ കൂടുതൽ ആത്മീയൻ എന്നുള്ള അവരെ വേർപെടുത്തി കാണിക്കുകയും ചെയ്യേണ്ടത്?
ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഇൻ ദ സെമിനറീസ് ടു മേക്ക് ദം പ്രീച്ച് ആൻഡ് ദെൻ ഗിവ് ദം മാർക്സ്.
സെമിനാരികൾ ചെയ്യുന്ന പോലെ അവരെ മുമ്പിൽ കൊണ്ടുവന്നത് പ്രസംഗിപ്പിച്ചിട്ട് അവർക്ക് മാർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു.
ഹൗ ഡിഡ് ഗോഡ് ബ്രിംഗ് ദ സെപ്പറേഷൻ?
എങ്ങനെയാണ് ദൈവം ഈ ആളുകളെ വേർതിരിക്കാനിടയായത്?
ഹി ഡസ് ദ സെയിം തിങ് ടുഡേ.
ഇന്നും ദൈവം അതേ കാര്യം ചെയ്യുന്നു.
ഹി മേക്സ് എ ഗോഡ്ലി മാൻ സഫർ.
ദൈവഭക്തനായ ഒരുവനെ കഷ്ടപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കുന്നു.
ആൻഡ് ഹി സീസ് വാട്ട് ഇസ് ദ റിയാക്ഷൻ ഓഫ് ദീസ് ഫോർ പീപ്പിൾ.
ഈ നാലാളുകളുടെ പ്രതികരണം ഏത് വിധമാണെന്ന്.
What are the thoughts that go on in the mind of these people when they see this godly man being accused or suffering?
ഈ ദൈവഭക്തനെ കുറ്റമാരോപിക്കുമ്പോഴും അവൻ കഷ്ടപ്പെടുമ്പോഴും ഈ നാല് പേരുടെ ചിന്താഗതി അവരുടെ മനോഭാവം ഏവണ്ണമാണ്.
And what reaction comes out brings a separation between those who fear God and those who don't.
ഈ ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം ആണ് ദൈവഭക്തനെയും ദൈവഭക്തനല്ലാത്തവരെയും തമ്മിൽ വേർതിരിക്കുന്നത്.
Have you found thoughts coming into your mind when you see some suffering to some godly person?
ദൈവഭക്തരായിരിക്കുന്ന ആർക്കെങ്കിലും ചില കഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ചിന്ത എങ്ങനെയാണ്?
That suffering was not only a test for that godly person, without your realizing it was a test for you also.
ആ കഷ്ടപ്പാടുകൾ അത് സഹിക്കുന്ന ആ ദൈവഭക്തനായ മനുഷ്യന് വേണ്ടി മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ അത് നിങ്ങളെയും കൂടെ പരിശോധിക്കാൻ വേണ്ടിയാണ്.
You didn't realize it.
അത് നീ അറിഞ്ഞിട്ടില്ല.
Maybe you said, now we see something is wrong there.
നിങ്ങൾ ഇങ്ങനെ പറയുമായിരിക്കും, ഇപ്പോൾ മനസ്സിലായി എന്തോ പ്രശ്നം, എന്തോ തരക്കേടുണ്ട് എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ.
That's exactly what Eliphaz and his two friends said.
എലിഫസും അവന്റെ രണ്ട് സ്നേഹിതരും അങ്ങനെയാണ് ചിന്തിച്ചത്.
And the Lord said, you have not spoken what is right about my servant.
എന്റെ ദാസനെ കുറിച്ച് ശരിയായ കാര്യങ്ങൾ നിങ്ങൾ ശരിയായി പറഞ്ഞില്ല.
And they got shifted out to one side.
അവരെ ദൈവം അരിച്ചു മാറ്റി.
And you know what he told them?
എന്താണ് അവരെ കുറിച്ച് പറഞ്ഞത്?
He says, if you want to be saved now, you better get Job to pray for you.
അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ.
അതർവൈസ് He said in the last part of verse 8, I will do with you according to your folly.
ദൈവവരോട് പറയുകയാണ്, അല്ലാത്ത പക്ഷം നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം ഞാൻ നിങ്ങളോട് ചെയ്യും.
I will send you to hell if you don't get Job to pray for you.
ഇയോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാകുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ നരകത്തിലേക്ക് വിടും.
What did they say? Wrong about God?
ദൈവത്തെക്കുറിച്ച് തെറ്റായത് വല്ലതും അവർ പറഞ്ഞോ?
No, you read their preaching, all wonderful preaching.
അവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ആശ്ചര്യകരമായിരിക്കുന്നു.
But their attitude to a godly man was wrong.
എന്നാൽ ദൈവഭക്തനായ മനുഷ്യനോടുള്ള അവരുടെ മനോഭാവം, അവരുടെ നിലപാട് തെറ്റായതായിരുന്നു.
Be humble, brother, sister.
സഹോദര സഹോദരി,
we're talking about the tactics of Satan.
സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്.
Sometimes these people didn't realize that they were getting into fellowship with Satan.
ഒരുപക്ഷെ ഈ മൂന്ന് പേരും തങ്ങൾ സാത്താനോട് ചേർന്ന് കൂട്ടായ്മ ആചരിക്കുകയാണെന്നുള്ള കാര്യം അറിഞ്ഞു കാണുകയില്ല. എലിഹുവിന് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നില്ല. അതിനാവശ്യമുണ്ടായിരുന്നില്ല.
God saw something in his heart.
ദൈവം അവന്റെ ഹൃദയത്തിലുള്ള ചില കാര്യങ്ങൾ കണ്ടു.
God sees in our hearts.
നമ്മുടെ ഹൃദയങ്ങളെയും ദൈവം കാണുന്നു.
So we see that the godliest people are the ones whom Satan targets.
അതുകൊണ്ട് നാം ഗ്രഹിക്കുന്ന കാര്യം, ഏറ്റവും ദൈവഭക്തരെയാണ് സാത്താൻ നോട്ടമിടുന്നത്.
But God does not leave them in Satan's hand.
എന്നാൽ ദൈവം അവരെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു.
In the book of James it says, you know the ultimate end of God in his dealings with Job.
യാക്കോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, ഇയ്യോബിനോടുള്ള ദൈവത്തിന്റെ ഇടപെടലുകളും അതിന്റെ ആത്യന്തികമായിരിക്കുന്ന യാക്കോബ് അഞ്ചിന്റെ
ഇറ്റ് സേസ് യു ഹാവ് സീൻ ദി ഔട്ട്കം ഓഫ് ദി ലോർഡ്സ് ഡീലിംഗ്സ് വിത്ത് ജോബ്.
യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു.
വാട്ട് ഈസ് ദി എൻഡ്?
എന്താണ് അവസാനം?
ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ് ഇറ്റ് സേസ് Think of the end in Job's case.
പുതിയമത്തിൽ പറയുന്നത്, ഇയ്യോബിന്റെ ജീവിതത്തിന്റെ അവസാനം, അതിന്റെ അന്ത്യം ചിന്തിക്കുക.
And what is the end?
എന്താണ് അന്ത്യം?
We read in Job 42.
ഇയ്യോബ് 42-ൽ നാം വായിക്കും.
Verse 10.
10-ാം വചനം.
The Lord, last part, increased all that Job had twofold.
യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു.
ഇൻ ദോസ് ഡേയ്സ് ഇറ്റ് വാസ് എർത്ത്ലി ബ്ലെസ്സിംഗ്.
ആ നാളുകളിൽ ലോകപ്രകാരമുള്ള അനുഗ്രഹമായിരുന്നു.
ബട്ട് ഫോർ അസ് ഇറ്റ് ഈസ് ലൈക്ക് എലൈഷ ഹു ഗോട്ട് ടു ഫോൾഡ് ഓഫ് ദി അനോയിന്റിംഗ്.
എന്നാൽ നമ്മെ സംബന്ധിച്ച് ഏലിഷ പ്രാപിച്ചതുപോലെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കാകുന്നു.
സീ ദി എൻഡ് ഓഫ് ദി ലോർഡ്സ് ഡീലിംഗ്സ്.
ദൈവത്തിന്റെ ഇടപെടലുകളുടെ അവസാനം.
Reason why God takes a man through false accusation and opposition and even preachers opposing him, his friends misunderstanding him, is all ultimately to give him a double anointing.
ദൈവം ഒരു ഭക്തനെ തെറ്റിദ്ധാരണകളിലൂടെയും സഹോദരന്മാരുടെ ആരോപണങ്ങളിലൂടെയും മറ്റു വിവിധ കഷ്ടങ്ങളിലൂടെയൊക്കെയും കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം ഒടുവിൽ അവന് ഇരട്ടി അനുഗ്രഹം കൊടുക്കാൻ.
And sometimes for a godly man his greatest pain comes not from the accusation of his enemies but from the misunderstanding of his friends.
പല ദൈവഭക്തന്മാർക്കും ഉള്ള വലിയ വേദന അവന്റെ ശത്രുക്കൾ അവനെ ആരോപണം പറയുന്നതല്ല, അവന്റെ സ്നേഹിതന്മാർ അവനെതിരായിട്ട്.
These people call themselves Job's friends.
ഈ മൂന്ന് പേർ തങ്ങളെ തന്നെ യോബിന്റെ സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു.
If they were his enemies he could have borne it more easily.
ഈ മൂന്ന് പേർ തന്റെ ശത്രുക്കളായിരുന്നെങ്കിൽ ഇയ്യോബിന് അവരെ
സഹിക്കാമായിരുന്നു.
എന്നാൽ ഇപ്പോൾ അവർ തന്റെ സ്നേഹിതന്മാരാണ്.
We read in Job 2:11, they were Job's three friends.
ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്
Chapter 2 verse 11.
രണ്ടാം അധ്യായം 11-ാം വാക്യത്തിൽ
they were Job's three friends.
അവർ ഇയ്യോബിന്റെ മൂന്ന് സ്നേഹിതന്മാരാണ്.
And it says they came together to sympathize with him and to comfort him, verse 11.
11-ാം വാക്യത്തിൽ അതിന്റെ ഒടുവിലത്തെ ഭാഗത്ത് ഈ മൂന്ന് പേർ പുറപ്പെട്ട് അവനോട് സഹതപിപ്പാൻ അവനെ ആശ്വസിപ്പിപ്പാൻ.
They even wept, verse 12.
12-ാം വാക്യത്തിൽ അവന്റെ ആ സാഹചര്യങ്ങളെ കണ്ട് അവർ നിലവിളിച്ചു.
And they tore their robes and threw dust over their heads.
അവർ വസ്ത്രം കീറി ഓടിവാരി തലയിലോ.
And they sat down for 7 days without speaking.
7 ദിവസം മൗനമായിരുന്നു.
They looked like real friends.
അവരെ കണ്ടാൽ ആത്മാർത്ഥ സുഹൃത്തുക്കളെ പോലെയാണ് തോന്നുക.
Till they opened their mouth.
അവർ വാതുറക്കുന്നവരെയും അങ്ങനെയാണ് തോന്നുന്നത്.
A lot of people look like friends till they open their mouth.
അനേക ആളുകളും തങ്ങളുടെ വായ തുറന്ന് സംസാരിച്ചു തുടങ്ങുന്നതുവരെയും നല്ല സ്നേഹിതരാണെന്ന് തോന്നും.
But God used it to expose them.
എന്നാൽ ദൈവം ഈ കാര്യങ്ങളെ അവരുടെ ഉള്ള സ്ഥിതി തുറന്നു കാണിക്കുവാൻ ഉപയോഗിച്ചു.
God uses the sufferings of godly people to reveal the real condition of others.
ദൈവഭക്തന്മാർക്ക് അനുഭവിക്കേണ്ടിയിരുന്ന കഷ്ടപ്പാടുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ഉപയോഗിക്കും.
I have learned from the book of Job one thing.
ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം.
When I see a brother or sister suffering,
ഒരു സഹോദരനോ സഹോദരിയോ
not to pass a judgment. That's what I've learned.
ഒരു സഹോദരനോ സഹോദരിയോ കഷ്ടം അനുഭവിക്കുമ്പോൾ അവരെ വിധിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്.
Many of you pass judgments very quickly.
നമ്മിൽ പലരും വളരെ വേഗം വിധികൾ പുറപ്പെടുവിക്കുന്നവരാണ്.
It's because you are not God fearing enough.
അതിന്റെ കാരണം നിങ്ങൾ വേണ്ടത്ര ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്നാണ്.
Pray that you'll be more God fearing.
നിങ്ങൾ കൂടുതൽ ദൈവത്തെ ഭയപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുക.
That you'll be at least like Elihu.
എലിഹുവിനെ പോലെയെങ്കിലും കുറഞ്ഞ വശമായി തീരുക.
Better than Elihu.
എലിഹുവിനേക്കാൾ നല്ലവരായി തീരുക.
Leave that judgment to God.
എല്ലാ വിധി കൽപ്പിക്കലും ദൈവത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക.
We can pretend to sympathize with a man who's suffering.
കഷ്ടപ്പെടുന്ന ഒരുവനുമായി സഹതപിക്കുന്നതായി നമുക്ക് കാണിക്കാൻ കഴിയും. ഈ വ്യക്തികളെ പോലെ.
And then go away and criticize that man and think, yeah, I know why something is wrong in his life and God is judging it.
എന്നാൽ മടങ്ങി പോയ ശേഷം എനിക്കറിയാം ദൈവം ഇന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെയ്തത് എന്ന് അവരെ വിധിക്കാതിരിക്കുക.
You think you're a prophet.
നീ ഒരു പ്രവാചകനാണെന്ന് നിനക്ക് തോന്നുമായിരിക്കാം.
But you're just somebody in fellowship with Satan, the accuser.
നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുക വഴി സാത്താനുമായി നിങ്ങൾ കൂട്ടായ്മയിലാണ്.
The Bible says Satan is the accuser of the brothers.
സാത്താനെ കുറിച്ച് ദൈവവചനം പറയുന്നത് സഹോദരന്മാരെ കുറ്റം വിധിക്കുന്നവൻ എന്നാണ്.
He accuses the brothers.
അവൻ സഹോദരന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
All the time.
എല്ലായ്പ്പോഴും.
His delight is in finding some fault with some of God's children.
ദൈവത്തിന്റെ മക്കളിൽ എന്തെങ്കിലും ചില ന്യൂനതകൾ കണ്ടുപിടിക്കുകയാണ് സാത്താന്റെ സന്തോഷം.
Are you like that?
അങ്ങനെയാണോ നിങ്ങൾ?
Are you one who is always looking to find some fault in God's children?
ദൈവത്തിന്റെ മക്കളിൽ എവിടെയെങ്കിലും ചില കുറവുകൾ കണ്ടുപിടിക്കാൻ നോക്കിയിരിക്കുന്നവരാണോ നിങ്ങൾ?
Looking to find some fault in an elder?
ഒരു മൂപ്പന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പിശകുകളുണ്ടോ എന്ന് നോക്കുന്നവരാണോ നിങ്ങൾ?
And not only the elder, you may be worse than Eliphaz. You want to find some fault in the elder's wife and in the elder's children and in the elder's house and so many things.
മൂപ്പനെ കുറിച്ച് മാത്രമല്ല അവന്റെ ഭാര്യ, അവന്റെ കുടുംബം, അവന്റെ മക്കൾ എന്നിങ്ങനെ എല്ലാവരിലും കുറ്റങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നവരായിരിക്കാം.
And you sit in the midst of God's people pretending to be a holy man and a holy woman.
എന്നിട്ട് ദൈവജനത്തിന്റെ മധ്യേ ഇരുന്ന് വിശുദ്ധനായ ഒരു സഹോദരൻ, ഒരു സഹോദരി എന്നുള്ള ധാരണ കൊടുക്കുകയും ചെയ്യുന്നു.
The Lord says to you today.
ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുകയാണ്.
Go to that man you have accused and ask him to pray for you.
നീ ആരെ ചൊല്ലി കുറ്റം പറഞ്ഞുവോ ആളിന്റെ അടുത്ത് ചെന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക.
Lest I do to you according to your folly.
അല്ലാത്ത പക്ഷം നിങ്ങളുടെ മഠയത്തരത്തിനൊത്തവണ്ണം ഞാൻ നിങ്ങൾക്ക് പ്രതികാരം ചെയ്യും, പ്രതിഫലം ചെയ്യും.
He who has ears to hear, let him hear.
ഇത് കേൾക്കുവാൻ കാതുള്ളവർ കേൾക്കട്ടെ.
Go well with a man who is in fellowship with Satan in the spirit of accusation.
കുറ്റാരോപണത്തിന്റെ ആത്മാവിൽ സാത്താനുമായി കൈകോർത്തിരിക്കുന്ന ആർക്കും അവരുടെ ജീവിതം അനുഗ്രഹകരമായിരിക്കില്ല.
Because even though there may be many weaknesses in Job, and there were weaknesses, God still stood by him.
യോബിന്റെ ജീവിതത്തിൽ പല കുറവുകളും ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ദൈവം അവനെ പിന്താങ്ങുകയും അവനോടൊപ്പം നിൽക്കുകയും ചെയ്തു.
When you read the book of Job, particularly chapters 29 to 31,
യോബ് 29 മുതൽ 31 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ,
you see, one of Job's weaknesses was his spiritual pride.
യോബിന്റെ ഒരു ബലഹീനത ആത്മീയമായിട്ട് അവൻ ഉണ്ടായിരുന്ന അഹങ്കാരമായിരുന്നു.
He was very proud of the fact that he had helped so many people, he had blessed so many people, he had given God's word to so many people.
അവൻ മറ്റുള്ളവരെ, പാവപ്പെട്ടവരെ സഹായിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ഒക്കെ ചെയ്ത കാര്യത്തെ ചൊല്ലി അവൻ പ്രശംസിച്ചിരുന്നു.
God cleansed him of that spiritual pride. That's the purpose why he took him through that suffering.
ഈ കഷ്ടതകൾ കൂടെ കടന്നു പോയപ്പോൾ ഇങ്ങനെയുള്ള ആ സ്വയമുള്ള പ്രശംസയിൽ നിന്ന് ദൈവം അവനെ വിടുവിക്കുകയാണ്.
But even though he had some fault,
അവന്റെ ജീവിതത്തിൽ ചില കുറവുകൾ ഉണ്ടായിരുന്നിട്ടും,
ഹി വാസ് സ്റ്റിൽ ദ മോസ്റ്റ് ഗോഡ്ലി മാൻ ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത്.
ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിലെ ഏറ്റവും അധികം ദൈവഭക്തനായ മനുഷ്യനാണ്.
And the people who were accusing him were 1000 times worse.
എന്നാൽ അവനെ കുറ്റാരോപണം നടത്തിയ ആളുകൾ അവനേക്കാളും 1000 ഇരട്ടി മോശമായി.
See the man you are accusing, I'm not saying he's a perfect man.
നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ആൾ തികഞ്ഞവനാണെന്നല്ല.
But what I'm saying is you are 1000 times worse.
ഞാൻ പറയുന്നത് നിങ്ങൾ അവനേക്കാൾ 1000 ഇരട്ടി താഴെയാണ്.
What you're saying may be right.
നീ പറയുന്ന കാര്യം സത്യമായിരിക്കും.
But your spirit is not right.
എന്നാൽ നീ പറയുന്നത് ശരിയായ ആത്മാവിലല്ല.
Lot of things that these three friends of Job said were absolutely correct.
യോബിനെ കുറിച്ച് ഇവർ പറഞ്ഞ അനേക കാര്യങ്ങളും സത്യമായിരുന്നു.
Sometime when you have time, read through the book of Job.
നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ യോബിന്റെ പുസ്തകം
വായിക്കുക. And read particularly the sermons of these three men.
ഈ മൂന്ന് പേരുടെ പ്രസംഗങ്ങൾ വായിച്ചു പഠിക്കുക.
And see if there is even a single thing wrong in what they said.
അവരുടെ പ്രസ്താവനകളിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ശരിയല്ലാത്തതുണ്ടോ?
It is all theoretically correct.
സിദ്ധാന്തപരമായി എല്ലാം ശരിയാണ്.
But their spirit was wrong.
എന്നാൽ അവർ ഏത് ആത്മാവിൽ പറഞ്ഞു, ആ ആത്മാവ് ശരിയായിരുന്നില്ല.
And that's why the Lord said to them, you have not spoken what is right.
അതുകൊണ്ടാണ് ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങൾ സംസാരിക്കേണ്ടതുപോലെ കാര്യങ്ങൾ ശരിയായി.
In an earthly court of law they could have proved every word I said is right.
ഈ ഭൂമിയിലുള്ള ഒരു കോടതിയിൽ അവർക്ക് തെളിയിക്കാം തങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാകുന്നുവെന്ന്.
You know, when Adam said, this woman whom you gave this food to me and I ate.
ആദം പറഞ്ഞപ്പോൾ, അതായത് നീ തന്ന ഈ സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നു എന്ന് ആദം പറഞ്ഞപ്പോൾ,
Wasn't that right?
അത് ശരിയായിരുന്നുവോ?
He can prove it in a court of law. Every word in that sentence is right.
ആദം പറഞ്ഞ ആ വാചകത്തിലെ ഓരോ വാക്കുകളും സത്യമാകുന്നു എന്നൊരു കോടതിയിൽ തെളിയിക്കുവാൻ
ആദം.
എന്നാൽ ആ പ്രസ്താവനയുടെ പുറകിലുള്ള ആത്മാവ് നരകത്തിന്റെ ആത്മാവായിരുന്നു.
ദ വുമൻ,
ഈ സ്ത്രീ,
whom you gave me,
നീയാണ് തന്നത്,
all correct,
എല്ലാം ശരിയാണ്.
Gave me this fruit,
ഈ പഴം എനിക്ക് തന്നു,
correct,
അത് ശരിയാണ്.
And I ate,
ഞാൻ തിന്നു എന്നുള്ളതും ശരിയാണ്.
What is the lie there?
അതിൽ എന്താണ് സത്യമല്ലാത്തത്?
Yet that is the spirit of hell. Can you sense it?
എന്നാലും അതിന്റെ പുറകിലുള്ള നരകത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയുമോ?
One of the first things that happens when a man loses fellowship with God, he begins to accuse others.
ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ മുറിയുമ്പോൾ അവൻ ആദ്യം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ആരംഭിക്കുന്നു.
And the more he gets into fellowship with God, the more he starts praying for others.
ദൈവവുമായിട്ട് കൂട്ടായ്മ വർദ്ധിക്കുമ്പോൾ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും.
Job prayed for his friends. Fellowship with God, the more he starts praying for others.
ദൈവവുമായിട്ട് കൂട്ടായ്മ വർദ്ധിക്കുമ്പോൾ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും.
Job prayed for his friends.
ഇയ്യോബ് തന്റെ സഹോദരന്മാർ, സ്നേഹിതന്മാർ വേണ്ടി പ്രാർത്ഥിച്ചു.
His friends accused him.
എന്നാൽ അവന്റെ സ്നേഹിതന്മാർ അവനെ കുറ്റപ്പെടുത്തി.
See, these are two spirits.
ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് ആത്മാക്കൾ.
One is the spirit of accusation, even from preachers.
ഒന്ന് പ്രസംഗകരിൽ നിന്ന് പോലും വരുന്ന കുറ്റാരോപണത്തിന്റെ ആത്മാവ്.
You know, you may not necessarily preach to a person personally.
വ്യക്തിപരമായി ഒരാൾക്കെതിരായിട്ട് നിങ്ങൾ സംസാരിച്ചെന്ന് വരികയില്ല.
You can speak to a congregation of 100 people and you're actually hitting one fellow sitting over there.
100 പേരുള്ള ഒരു കൂട്ടായ്മയിൽ ഒരു കൂട്ടത്തിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ മൂലക്ക് ഇരിക്കുന്ന ഒരുവനെ നിങ്ങൾ ചിലപ്പോൾ
hitting over there, that's the one you are really hitting.
അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു സഹോദരിയായിരിക്കും നിങ്ങൾ വാസ്തവത്തിൽ ഇടിക്കുന്നത്.
That's your goal.
അതാണ് നിന്റെ ലക്ഷ്യം.
You are kicking the ball in that direction.
നിങ്ങൾ എല്ലായ്പ്പോഴും പന്ത് ആ ദിശയിലേക്കാണ് തട്ടുന്നത്.
You are like Eliphaz.
നിങ്ങൾ എലീഫസിനെ പോലെയാണ്.
Zophar.
സോഫറിനെ പോലെയോ?
ബിൽദാദിനെ
പോലെയോ?
യു തിങ്ക് യുവർ എ പ്രോഫറ്റ്.
നീ ഒരു പ്രവാചകനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു.
യു ആർ എൻ അക്യൂസർ.
എന്നാൽ നീ ഒരു കുറ്റപ്പെടുത്തുന്ന.
ദേർ ആർ ലോട്ട് ഓഫ് അക്യൂസിംഗ് സ്പിരിറ്റ്സ് കമിംഗ് ഫോർത്ത് ഫ്രം ദ പുൾപിറ്റ്സ് ഓഫ് അവർ ചർച്ചസ്.
നമ്മുടെ സഭകളുടെ പ്രസംഗ പീഠങ്ങളിൽ നിന്ന് വരുന്ന ആരോ കുറ്റാരോപണത്തിന്റെ ആത്മാക്കളുണ്ട്.
ആൻഡ് ദ ഡെവിൾ വിസ്പേഴ്സ് ഇൻ ദ ഇയർ, യു ആർ എ പ്രോഫറ്റ്.
സാത്താൻ അവരുടെ കാതുകളിൽ മന്ത്രിക്കുന്നു, നീ ഒരു പ്രവാചകൻ തന്നെയാണ്.
There are prophets, but there's a lot of difference between a prophet and an accuser.
ഒരു കുറ്റം ആരോപിക്കുന്നവനും ശരിയായ പ്രവാചകനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്.
The words may be the same, but the spirit is completely different.
അവരുടെ വാക്കുകൾ രണ്ടും ഒരുപോലെ ആയിരിക്കാം, പക്ഷേ അവരുടെ ആത്മാക്കൾ വിഭിന്നമാണ്.
You can sense it.
നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഉള്ളിൽ ഗ്രഹിക്കാൻ കഴിയും.
In one case, you have hope. God will still lift me up and pull me out of this.
ഒരുവനെ സംബന്ധിച്ച് ദൈവം എന്നെ ഉയർത്തുമെന്നുള്ള പ്രത്യാശയുണ്ട്.
That's a prophet.
അവനൊരു പ്രവാചകനാണ്.
But when an accuser speaks, you just feel like running away and leaving the church and going somewhere else.
എന്നാൽ കുറ്റം ആരോപിക്കുന്ന ഒരുവൻ സംസാരിക്കുമ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചു പോകും.
The spirit of intercession, the spirit of accusation, you read in the book of Job.
കുറ്റപ്പെടുത്തലിന്റെ ആത്മാവും അതുപോലെ പക്ഷപാതം ചെയ്യുന്ന
ഇയോബ്
തന്റെ സഹോദരന്മാർക്ക് വേണ്ടി അപേക്ഷിച്ചു. അവന്റെ സ്നേഹിതന്മാർ അവനെ കുറ്റപ്പെടുത്തി.
Satan accuses God's people day and night before God.
ദൈവത്തിന്റെ മുമ്പാകെ രാവും പകലും സാത്താൻ ദൈവത്തിന്റെ മക്കളെ കുറ്റപ്പെടുത്തുന്നു എന്ന് നാം ബൈബിൾ വായിക്കുന്നു.
He is the first full-time worker day and night.
രാത്രിയും പകലും പ്രവർത്തിക്കുന്ന മുഴുസമയ പ്രവർത്തകൻ ആദ്യത്തെ പ്രവർത്തകൻ പിശാചാണ്.
Jesus also does something day and night.
യേശുവും രാവും പകലും ചെയ്യുന്ന ഒരു പ്രവൃത്തി.
Hebrews 7:25 it says he ever lives to make intercession for these falling brothers and sisters of his.
ഹെബ്രായർ 7:25 തന്റെ ബലഹീനരായിരിക്കുന്ന വീഴ്ചയുള്ള വീണുകൊണ്ടിരിക്കുന്ന ക്ഷീണിതരായിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി
അവൻ
പക്ഷവാദം കഴിക്കുന്നു എന്ന്
പറയുന്നു. All of us who are sitting here are in one of these two sides.
ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ഈ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽപ്പെട്ടവരാണ്.
You say, well, I don't pray and I don't accuse. I don't do either. I'm in another camp.
ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ പക്ഷപാതം കഴിക്കുന്നുമില്ല, ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല, ഞാൻ ഇത് രണ്ടുമല്ല എന്ന് പറഞ്ഞേക്കാം.
Only two camps.
എന്നാൽ അങ്ങനെയല്ല, ഈ രണ്ട് ഗ്രൂപ്പുകളെ
ഉള്ളൂ. Jesus said, he who is not with me is against me.
യേശു പറഞ്ഞു, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു.
Don't think there is a third neutral camp in between that neither prays nor accuses.
കുറ്റപ്പെടുത്താതിരിക്കുകയും അതുപോലെ പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുന്ന മൂന്നാമതൊരു കൂട്ടം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും.
You don't have compassion on God's weak, failing people, whether you know it or not, you are in fellowship with the devil.
ബലഹീനരായിരിക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഇരുന്നാൽ തന്നെ നിങ്ങൾ സാത്താനുമായ കൂട്ടായ്മയിലാണ്.
I've spent a lot of time this morning on this matter of accusation because I believe it's a terrible spirit that if you are not free from, you will defile the church.
ഈ കുറ്റപ്പെടുത്തുന്ന ആത്മാവിനെ കുറിച്ച് രാവിലെ ഞാൻ ഇത്രയും സമയം എടുത്തതിന്റെ കാരണം അത് ഏറ്റവും മാരകമായിരിക്കുന്ന ഒരു ആത്മാവാണ് എന്നുള്ളതുകൊണ്ടാണ്.
You can't destroy the church because one godly man can protect the church against 100 accusers.
ഒരു 100 കുറ്റപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ തന്നെയും ഒരു ദൈവപുരുഷനുണ്ടെങ്കിൽ അവനെ സഭയെ പരിരക്ഷിക്കുവാൻ.
But you will destroy yourselves.
എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആയിരിക്കും നശിപ്പിക്കുക.
But if there is not a godly man in a church, then you may destroy that church also.
എന്നാൽ അവിടെ ഒരു ദൈവഭക്തനായിരിക്കുന്ന ഒരു മൂപ്പൻ ഇല്ലെങ്കിൽ നിങ്ങൾ ആ സഭയെ ചിലപ്പോൾ നശിപ്പിച്ചു.
Then I want you to see something else about Satan here.
സാത്താനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടെ ഇവിടെ
നോക്കാം. See the power that he has.
സാത്താനുള്ള ശക്തി നോക്കുക.
We know, we've already seen that Satan could not touch Job without God's permission.
ദൈവത്തിന്റെ അനുവാദം കൂടാതെ സാത്താൻ ഇയോബിനെ തൊടുവാൻ
കഴിഞ്ഞില്ല. ത്രീ ഫോൾഡ് ഹെഡ്ജ് അറൌണ്ട് ജോബ്.
ഇയോബിന് ചുറ്റും മൂന്ന് വേലുകൾ കെട്ടിയിരിക്കുന്നതായിട്ട് വായിക്കും.
Read about that in verse 10.
പത്താം വാക്യം.
There was a hedge around him personally, around his life and his body.
ഒന്നാമത് അവന്റെ ജീവനും ശരീരത്തിനും ചുറ്റുമായി ഒരു വേലി.
Then secondly, there was a hedge around his family.
ആ വേലിക്ക് ചുറ്റും അവന്റെ കുടുംബത്തെ ചുറ്റുമായിട്ട്.
His wife and children.
അവന്റെ ഭാര്യയും മക്കൾക്കും.
And third, there was a hedge around all his property.
മൂന്നാമത് അവനുള്ള എല്ലാ സ്വത്തിനും വസ്തുവകൾക്കും ചുറ്റുമായി മറ്റൊരു.
I believe God's interested in my house and my bank account and everything. He doesn't want it to go to the devil.
ഞാൻ വിശ്വസിക്കുന്നത് എനിക്കും എന്റെ ഭവനത്തിനും എന്റെ ബാങ്ക് അക്കൌണ്ടിനും എല്ലാം ചുറ്റും ദൈവം അതിനെ സംരക്ഷിച്ചുകൊണ്ട് വേലി കെട്ടിയിട്ടുണ്ടെന്നാണ്.
Because God doesn't want that to go to the devil.
കാരണം ഈ കാര്യങ്ങളൊന്നും സാത്താന്റെ കയ്യിൽ ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല.
There's a hedge around my property, around my family and around me.
എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ വസ്തുവകൾക്കും ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട്.
And if you fear God and you're blameless, that's true for you too.
നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുകയും നിങ്ങൾ നിഷ്കളങ്കനുമാണെങ്കിൽ നിന്നെ സംബന്ധിച്ചും ഈ കാര്യം സത്യമായിരിക്കും.
When you accuse people, you yourself are opening the hedge without God having to open it.
നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ ദൈവം ഇടപെടാതെ നിങ്ങൾ തന്നെ ആ വേലി.
And Satan will come in and destroy you.
സാത്താൻ ഉള്ളിൽ കടന്നു വന്നു.
But if you give up that habit,
നീ ആ സ്വഭാവം മാറ്റിക്കളയുകയാണ്.
Seek to live with a blameless conscience.
നല്ല മനസാക്ഷിയോടെ ജീവിക്കുക.
This threefold hedge will always be around you.
ഈ മൂന്ന് വേലികൾ എല്ലായ്പ്പോഴും നിന്റെ ചുറ്റും ഉണ്ടായിരിക്കും.
And Satan cannot touch your finances or your family or yourself without God's permission.
ദൈവത്തിന്റെ അനുവാദം കൂടാതെ നിന്റെ സ്വത്തോ നിന്റെ കുടുംബമോ നിന്നെ തന്നെയോ തൊടുവാൻ സാത്താൻ.
But see, power. Once God said to him, okay, he is in your power, but don't touch him.
പന്ത്രണ്ടാം വാക്യത്തിൽ ദൈവം സാത്താനോട് പറഞ്ഞു, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ
മാത്രം. അതിന്റെ
അർത്ഥം ഏറ്റവും പുറത്തുള്ള രണ്ട് വേലികൾ ഞാൻ പൊളിച്ചു തരുന്നു, എന്നാൽ നിനക്ക് മൂന്നാമത്തെ വേലിയിൽ തൊടുവാൻ.
സോ ഹി കുഡ് നോട്ട് ടച്ച് ജോബ്.
അതുകൊണ്ടാണ് അയ്യോബിനെ തൊടുവാൻ
സാധിച്ചത്.
ദൈവത്തിന്റെ അനുവാദത്തോടെ അവന്റെ മക്കളെയും വസ്തുക്കളെയും സ്പർശിക്കുവാൻ
സാത്താന്
കഴിഞ്ഞു.
സാത്താൻ ഡിഡ്ന്റ് കം ഹിംസെൽഫ്.
സാത്താൻ തനിയല്ല വരുന്നത്.
ഇറ്റ് സേസ് ഇൻ വേഴ്സ് 15, ദ സേബിയൻസ് അറ്റാക്ക്ഡ് ജോബ്സ് സെർവന്റ്സ് ആൻഡ് കിൽഡ് ദം.
പതിനഞ്ചാം വാക്യത്തിൽ പെട്ടെന്ന് ഷെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടുപോയി.
സാത്താൻ ഹാസ് പവർ ടു സ്റ്റിർ അപ്പ് ദ സേബിയൻസ്.
ഷെബായർ എന്ന കൂട്ടരെ, എന്ന ആളുകളെ പ്രേരിപ്പിച്ച്
ഇയോബിനെതിരായിട്ട്.
അത് കഴിഞ്ഞ് പതിനേഴാം വാക്യത്തിൽ കൽദേർ വന്നു മൃഗങ്ങളെ കൊന്നുകളഞ്ഞു
പിടിച്ചുകൊണ്ടു.
സാത്താന് ശക്തിയുള്ള മറ്റൊരു മേഖലയാണ്.
നമ്മെ
ആക്രമിക്കത്തക്കവണ്ണം അനേക ആളുകളെ പ്രേരിപ്പിക്കുക, അവരെ ഇളക്കി വിടുക.
ടു സ്റ്റർ അപ്പ് സംബഡി ഹിയർ ആൻഡ് സംബഡി ദേർ ടു കം ആൻഡ് അറ്റാക്ക്.
നമ്മെ പ്രയാസപ്പെടുത്തുന്ന മറ്റുള്ളവരെ ഇളക്കി വിടുകയാണ് സാത്താൻ.
ആൻഡ് ഇഫ് യു സീ ദാറ്റ് ഹാപ്പനിങ് ടു യു,
നിന്റെ ജീവിതത്തിൽ നീ അത് കാണുകയാണെങ്കിൽ,
പ്ലീസ് റിമെമ്പർ ദാറ്റ് ഇഫ് യു ആർ എ ഗോഡ് ഫിയറിംഗ് മാൻ, ഇറ്റ് ഈസ് ബിക്കോസ് ഗോഡ് ഹാസ് ഓപ്പൺഡ് ദ ഹെഡ്ജ്, അതർവൈസ് ദേ കുഡ്ന്റ് ഹാവ് കം.
നിന്റെ ചുറ്റുമുള്ള വേലി പൊളിക്കുവാൻ ദൈവം അനുവദിച്ചു എന്നുള്ളത് കൊണ്ടാണ് എന്ന് അറിയുക.
ബട്ട് സാത്താൻ ഹാസ് ദാറ്റ് പവർ.
എന്നാൽ സാത്താൻ ആ ശക്തിയുണ്ട്.
ഹി കൻ സ്റ്റിർ അപ്പ് പീപ്പിൾ ഇൻ എനി പാർട്ട് ഓഫ് ദ വേൾഡ് ടു ടേൺ അഗൈൻസ്റ്റ് യു.
ലോകത്തിലെവിടെയുള്ള ആളുകളെ നിനക്കെതിരായിട്ട് ഇളക്കി വിടുവാൻ അവന് കഴിയും.
That's what we see here.
നമ്മൾ ഇവിടെ അത് കാണുന്നു.
Even to kill.
കൊല്ലുവാനും ശക്തിയുണ്ടായിരുന്നു.
Can't touch you because that hedge is not open.
നിന്റെ ശരീരത്തെ തൊടുവാനായിട്ട് സാത്താൻ കഴിയുകയില്ല, കാരണം ആ വേലി നീ പൊളിച്ചിട്ടില്ല.
But the other two areas.
എന്നാൽ മറ്റു രണ്ട് മേഖലകൾ,
your property,
നിന്റെ
family,
നിന്റെ കുടുംബം,
with God's permission, that's why we don't fear.
നാം ഭയപ്പെടാത്തതിന്റെ കാരണം,
അനുവാദമില്ലാതെ
സാത്താൻ.
ദി അദർ തിങ് വി സീ ഈസ്
മറ്റൊരു കാര്യം കാണുന്നു.
ഇൻ വേഴ്സ് 16, ദാറ്റ് സാത്താൻ ഹാസ് പവർ ടു സെൻഡ് ഫയർ ഫ്രം ഹെവൻ അപ്പോൺ എ ബിൽഡിംഗ്.
പതിനാറാം വാക്യത്തിൽ വായിക്കുന്നു,
അപ്പോൺ ആനിമൽസ് ആൻഡ് ഓൾ ദാറ്റ്.
വീടിന്റെ മേലും മൃഗങ്ങളുടെ മേലും മറ്റും തീ വീഴിക്കുവാനായിട്ട് സാത്താൻ അധികാരമുണ്ടായിരുന്നു.
വി തിങ്ക് ഫ്രം ദ സ്റ്റോറി ഓഫ് എലൈജ ഓൺ കാർമൽ, ഓൺലി ഗോഡ് കൻ സെൻഡ് ഫയർ.
കർമ്മൽ പർവ്വതത്തിൽ നടന്ന സംഭവത്തിൽ, ഏലിയാവിന്റെ കഥയിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് ദൈവം തീയിറക്കിയതായിട്ട് നാം വായിക്കുന്നു.
But here we read Satan sending fire from heaven.
എന്നാൽ ഇവിടെ സാത്താൻ തീയിറക്കുന്നതായിട്ട് നാം കാണുന്നു.
Why didn't he send fire that day when the prophets of Baal were crying out to deceive the people? When the prophets of Baal were crying out.
ബാലിന്റെ പ്രവാചകന്മാർ നിലവിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് സാത്താൻ അവിടെ തീയിറക്കാഞ്ഞത്?
Because God restrained them.
കാരണം ദൈവം അവിടെ അതിനെ തടസ്സം ചെയ്തു.
God is in control, don't forget that.
ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ള കാര്യം
മറക്കാതിരിക്കുക.
എന്നാൽ ഇവിടെ ആകാശത്തു നിന്ന് തീയിറക്കുവാനായിട്ട്
സാത്താൻ,
പിശാചിന് വളരെ പ്രകൃത്യാതീത ശക്തികളുണ്ട്.
Don't underestimate him.
സാത്താന്റെ ശക്തികളെ നാം ചെറുതായിട്ട് കാണരുത്.
He has power, verse 19, to send a tremendous storm to destroy houses.
വീടുകളെ മറിച്ചിടത്തക്കവണ്ണം വലിയ കൊടുങ്കാറ്റ് അടിപ്പിക്കുവാനുള്ള ശക്തി പിശാചിനുണ്ടായിരുന്നു. പത്തൊമ്പതാം വാക്യം.
And the next chapter we read, he also has power, once God gives him permission, to bring sickness upon our body. Chapter 2, verse 7.
രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ അങ്ങനെ സാത്താൻ ഇയോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു.
That to me is one of the clearest verses that teaches that all sickness comes from Satan.
എല്ലാ രോഗങ്ങളും സാത്താന്റെ സംഭാവനയാകുന്നു എന്ന് എന്നെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ്.
It also teaches me that sometimes God may permit it to come to a godly man like Job or like Paul.
ഇയോബിനെ പോലെയോ ദൈവഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യനോ അല്ലെങ്കിൽ പൗലോസിനോ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ.
Paul had a thorn in the flesh.
പൗലോസിന് തന്റെ ജഡത്തിൽ ഒരു ശൂലം, ഒരു മുള ഉണ്ടായിരുന്നു.
Protect him from pride, just like Job got boils to protect him from pride.
എങ്ങനെ ഇയോബിനെ അവന്റെ നിഗളത്തിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് പരുക്കളെ കൊടുത്തുവോ, അതുപോലെ പൗലോസിന്റെ ജീവിതത്തിൽ ആത്മീയ നിഗളത്തിൽ നിന്ന് അവനെ രക്ഷിപ്പാനായിട്ട് അവൻ ആ മുള്ള ഉണ്ടായിരുന്നു.
എലീഹു ഹാഡ് ദാറ്റ് സെൻസ്. എലീഹു, ഹി ഹാഡ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിംഗ്.
എലീഹുവിന് അത് മനസ്സിലായി.
ഹി സെഡ് ഇൻ ചാപ്റ്റർ 33 ടു ജോബ്,
33ാം അധ്യായത്തിൽ ഇയോബിനോട് എലീഹു പറയുകയാണ്.
ഹി സെസ്, യു നോ വൈ ഗോഡ് ഡസ് ദീസ് തിങ്സ്?
എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാമോ?
ഗോഡ് സ്പീക്സ് ഇൻ മെനി വേസ്.
ദൈവം പല രീതിയിൽ സംസാരിക്കാറുണ്ട്.
Sometimes he speaks, in verse 14 he speaks once, he speaks twice. Sometimes in a dream or a vision.
ചിലപ്പോൾ ഒരു സ്വപ്നത്തിൽ അഥവാ രാത്രി ദർശനത്തിൽ.
Sometimes verse 19 through pain and sickness.
19-ാം വാക്യം ചിലപ്പോൾ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു.
But what is the purpose?
ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്?
Listen to this.
ശ്രദ്ധിക്കുക.
It's wonderful. Verse 17 and 18. To keep man away from pride and thus to save his soul from hell.
17-ാം വാക്യം മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർവത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ.
Next verse. To keep his soul from hell.
18-ാം വാക്യം അവൻ കുഴിയിൽ നിന്ന് അവന്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവന്റെ ജീവനെയും കാക്കുന്നു.
That's how God protected Job and Paul.
ഇങ്ങനെയാണ് യോബിനെയും പൗലോസിനെയും ദൈവം സംരക്ഷിച്ചത്.
Sometimes he may permit that in our life.
ചിലപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം അത് അനുവദിക്കും.
But sickness is never from God.
എന്നാൽ രോഗം എന്നുള്ളത് ഒരിക്കലും ദൈവത്തിന്റെ പക്കൽ നിന്ന് വരുന്നതല്ല.
My attitude to sickness for many years has been this.
രോഗങ്ങളെക്കുറിച്ചുള്ള എന്റെ മനോഭാവം കാഴ്ചപ്പാട് ഇതായിരുന്നു.
I say, Lord, I don't believe any sickness is from you.
കർത്താവേ, ഏത് രോഗവും നിന്റെ പക്കൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
I can never believe it because you are a loving father.
കാരണം നീ ഒരു സ്നേഹമുള്ള പിതാവായതുകൊണ്ട് അതുകൊണ്ട് സംഭവിക്കില്ല.
I don't give sickness to my children.
ഞാൻ ഒരിക്കലും എന്റെ മക്കൾക്ക് രോഗം കൊടുക്കുന്നില്ല.
And so if sickness comes, it is 100% from Satan.
അതുകൊണ്ട് രോഗം വരുന്നുവെങ്കിൽ അത് തീർത്തും 100% പിശാചിന്റെ പക്കൽ നിന്നാണ്.
And if it is from Satan, if there is a spiritual purpose and you have permitted it,
അതിനൊരു ആത്മീയ ഉദ്ദേശമുണ്ട്, നീ അത് അനുവദിച്ചിരിക്കുന്നുവെങ്കിൽ,
then show me what it is so that I can cleanse that area in my life.
ആ ഉദ്ദേശം എന്താണെന്ന് എന്നെ കാണിക്കുകയും എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ ഇടയാവുകയും ചെയ്യട്ടെ.
If it is something I need to keep permanently, like Paul needed to keep permanently that thorn because I need it all the time, then I'm willing to accept the sickness for my whole life.
പൗലോസിന് ആ മുള്ള നിരന്തരമായിട്ട് ആവശ്യമായിരുന്നതുപോലെ എന്റെ ജീവിതത്തിൽ എന്നെ താഴ്ത്തുവാനെന്ന് നിരന്തരമായിട്ട് ആവശ്യമാണെങ്കിൽ ഞാനത് ഏറ്റുകൊള്ളുന്നു.
ഇഫ് നോട്ട്, then I resist this sickness in Jesus' name and I ask you to heal me totally.
എന്നാൽ അങ്ങനെ അല്ലാത്ത പക്ഷം യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ രോഗത്തെ എതിർക്കുന്നു, അതിൽ ഞാൻ സൗഖ്യമാകാനായിട്ട്
പ്രാർത്ഥിക്കുന്നു. There are only one of two things.
ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ.
Either this is permitted by God for me to learn a spiritual lesson.
ഒന്നുകിൽ ഞാൻ ഒരു ആത്മീയ പാഠം പഠിക്കാനായിട്ട് ദൈവം ഇത്
അനുവദിക്കുന്നു. And when I have learned it, Lord, remove it.
ഞാൻ അത് പഠിച്ചു കഴിയുമ്പോൾ ദൈവം ആ രോഗത്തെ മാറ്റും.
And if I need it to protect me all through my life, then keep it. Your grace is sufficient for me.
എന്റെ ജീവിതകാലം മുഴുവനും എന്നെ സംരക്ഷിക്കുവാൻ ഇതെനിക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ അതും സമ്മതിക്കും.
But if there is no spiritual lesson,
എന്നാൽ അതിൽ ആത്മീയ പാഠം
പഠിക്കാനില്ല. And this is a mere attack of Satan.
ഇത് സാത്താന്റെ വെറും
or my children.
എന്റെ ജീവിതത്തിലും എന്റെ മക്കൾ എന്റെ കുടുംബത്തിലും.
I resist it, rebuke it, I curse this disease in Jesus name.
ഞാൻ അതിനെ എതിർക്കുന്നു, അതിനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു.
And I will not accept it.
അതിനെ ഞാൻ സ്വീകരിക്കുകയില്ല.
By his stripes I am healed.
അവന്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യം എനിക്ക് സൗഖ്യം വന്നു.
I want to encourage you, my brothers and sisters, to believe that.
സഹോദര സഹോദരന്മാരെ, ഇത് വിശ്വസിപ്പാനാണ് ഞാൻ നിങ്ങളെ
ഉത്സാഹിപ്പിക്കുന്നത്. There is no curse upon the people of God.
ദൈവജനത്തിന്റെ മേൽ യാതൊരു ശാപവും ഇല്ല.
10,000 people can try and put a curse on me, I can shake it off.
10,000 പേർ എനിക്കെതിരായിട്ട് ശാപവുമായി വന്നാലും ഞാൻ അവരെ കുലുക്കി എറിഞ്ഞു.
Because I am under the umbrella of Jesus Christ, my Lord.
ഞാൻ എന്റെ കർത്താവായ യേശുവിന്റെ കുടക്കീഴിലാണ്.
He became a curse for me. There is no curse for me.
അവൻ എനിക്കായിട്ട് ശാപമായി തീർന്നു. ഇന്ന് ഒരു ശാപവും
എനിക്ക് അവശേഷിക്കുന്നില്ല. Only blessing.
എന്റെ മേൽ അനുഗ്രഹങ്ങൾ മാത്രം.
Only blessing.
അനുഗ്രഹങ്ങൾ മാത്രം.
The way to the blessing may be a painful way like in Job's case, but it is for blessing.
യോബിന്റെ കാര്യം പറഞ്ഞതുപോലെ അനുഗ്രഹത്തിലേക്കുള്ള വഴി വേദനാജനകമായിരിക്കാം, എങ്കിലും അത് അനുഗ്രഹത്തിലേക്ക്.
Satan has no right to touch me.
എന്നെ തൊടുവാൻ സാത്താൻ അധികാരമില്ല.
One last thing.
ഒടുവിലായി ഒരു കാര്യം കൂടെ.
Satan attacked Job through his wife.
സാത്താൻ യോബിനെ തന്റെ ഭാര്യയിൽ കൂടെയും.
The wife said, why do you hold fast your integrity? Chapter 2, verse 9. Curse God and die, which means commit suicide.
2:9 വാക്യത്തിൽ യോബിന്റെ ഭാര്യ അവനോട് ചോദിക്കുകയാണ്, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളയുക എന്ന് പറഞ്ഞു, അഥവാ നീ ആത്മഹത്യ ചെയ്തുകൊള്ളുക.
You know, God had given permission to Job, to Satan, to kill his wife also.
വാസ്തവത്തിൽ
Job's wife.
യോബിന്റെ ഭാര്യയും കൂടെ കൊന്നുകളയാനായിട്ടുള്ള അനുവാദം സാത്താന്റെ ദൈവം കൊടുത്തിട്ടുണ്ട്.
He was within that second hedge.
ആ രണ്ടാമത്തെ വേലിക്കുള്ളിലായിരുന്നു യോബിന്റെ ഭാര്യ.
There were 11 people in that second hedge.
ആ രണ്ടാമത്തെ വേലിക്കുള്ളിൽ 11 ആളുകൾ ഉണ്ടായിരുന്നു.
10 children and wife.
10 മക്കളും ഭാര്യയും.
In the outer hedge were all the sheep and camels and all that.
ഒടുവിലത്തെ വേലിക്കുള്ളിൽ ആടുകളും ഒട്ടകങ്ങളും.
He took all of them.
അവയെ മുഴുവൻ സാത്താൻ.
But among the 11 people in the second hedge he killed only 10.
എന്നാൽ രണ്ടാമത്തെ വേലിക്കുള്ളിൽ ഉണ്ടായിരുന്ന 11 വ്യക്തികളിൽ 10 പേരെ മാത്രമേ സാത്താൻ കൊല്ലുന്നുള്ളൂ. എന്തുകൊണ്ടാണ്?
He knew that he can accomplish more by keeping this wife alive than killing her.
കാരണം ഈ സ്ത്രീയെ ജീവനോടെ വെച്ചിരുന്നാൽ അവളെ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ കാര്യം നേടാമെന്ന് സാത്താൻ അറിയാമായിരുന്നു.
Add to Job's troubles, let me also have a wife who will nag him and trouble him day and night.
യോബിന്റെ വേദനകൾക്ക് പുറമെ അവനെ കഷ്ടപ്പെടുത്തുവാനായിട്ട് അവനെ പ്രയാസപ്പെടുത്തുന്ന ഒരു ഭാര്യയും കൂടെ ഇരിക്കട്ടെ എന്ന് സാത്താൻ.
Did she know that she was a tool in Satan's hand?
സാത്താന്റെ കയ്യിൽ അവൾ ഒരു ആയുധമാണെന്ന് ഒരുപക്ഷെ അവൾ അറിഞ്ഞില്ല. ഇരാം എന്നുള്ളത്.
Your wife is, your husband is already going through so many pressures, but he's kept you alive to harass him some more.
നിന്റെ ഭർത്താവ് ഇപ്പോൾ തന്നെ പല പരിശോധനകളിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ അവനെ ബുദ്ധിമുട്ടിക്കുവാനായിട്ട് നീ ഉദ്യമിക്കുകയാണോ?
Do you pray for your husband? How many of you wives can sincerely say you pray for your husband?
സഹോദരിമാരെ, ഭാര്യമാരായിരിക്കും നിങ്ങൾ എത്രപേർ സത്യസന്ധമായി നിങ്ങളുടെ ഭർത്താക്കന്മാർക്കായിട്ട്
പ്രാർത്ഥിക്കാറുണ്ട്? You will easily become a tool in Satan's hand to accuse your husband and harass him and make life difficult for the most godly man on earth.
Angane allengil ninde bhartavane buddhimuttikkathakkavannam nee saathanda kayile oru aayudhamayi theeran saadhyathayundu.
Your husband won't be affected. He'll come through triumphantly finally.
Ninde bhartavu adinal baadhikkapadugilla, avan jeyalayayi porathu varum.
But you will destroy yourself.
എന്നാൽ നീ ആയിരിക്കും നിന്റെ ജീവിതത്തെ നശിപ്പിക്കുക.
Be careful.
അതുകൊണ്ട്
സൂക്ഷ്മതയോടെ. It can happen to a husband. It can happen to a husband who accuses his godly wife like that.
ദൈവഭക്തയായ തന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭർത്താവിനും ഈ കാര്യം സംഭവിക്കാം.
Satan is very smart.
സാത്താൻ വളരെ തന്ത്രശാലിയാണ്.
When other people die and you don't die, there may be a reason because he wants to use you.
മറ്റുള്ളവർ മരിക്കുകയും നീ മരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിന്നെ ഉപയോഗിക്കാൻ അവനൊരു ലക്ഷ്യമുണ്ടായിരിക്കാം.
Be wise.
വിവേകിയായിരിക്കുക.
When we come to the end of the book of Job,
യോബിന്റെ പുസ്തകത്തിന്റെ ഒടുവിലേക്ക് നാം വരുമ്പോൾ,
we find Job has overcome Satan.
യോബ് സാത്താനെ ജയിക്കുന്നതായി നാം കാണുന്നു.
Our time is gone, but let me just tell you 7 things here.
ഞാൻ 7 കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.
I'll have to say them quickly.
ഞാൻ അത് വേഗം പറഞ്ഞു തീർക്കാം.
How do we overcome Satan?
സാത്താനെ നാം എങ്ങനെയാണ് ജയിക്കുന്നത്?
നമ്പർ 1,
ഒന്നാമത്
ചാപ്റ്റർ 40 വേഴ്സ് 4, when I can say, Lord, I am nothing. I am insignificant.
നാൽപ്പതാം അധ്യായം നാലാം വാക്യം, ഞാൻ നിസ്സാരനല്ലോ.
When you come to that place, that's the place where you can overcome Satan.
ഞാൻ നിസ്സാരനല്ലോ എന്ന് പറയുന്ന ആ തറയിൽ നിൽക്കുമ്പോൾ,
Lord, I am a nobody.
കർത്താവേ, ഞാൻ ആരുമല്ല.
Some of us have become somebodies. That's why we cannot overcome Satan anymore.
നമ്മൾ ചിലർ എന്തൊക്കെയോ ആയി തീർന്നിരിക്കുന്നു, അതുകൊണ്ടാണ് സാത്താനെ നേരിടുവാൻ.
God has used you a little bit in your church and it has fallen your head. You've become somebody.
ദൈവം നിന്നെ നിന്റെ സഭയിൽ അല്പമായി ഉപയോഗിച്ചു, അത് നിന്റെ തലയെ വലുതാക്കി തീർത്തിരിക്കുന്നു.
I have seen the secret of the continuous anointing.
തുടർമാനമായിട്ടുള്ള അഭിഷേകത്തിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായിരിക്കുന്നു.
I must be a nobody in my own eyes. Till the end of my life,
എന്റെ ജീവിതത്തിന്റെ അവസാന നാൾ വരെയും ഞാൻ ഒന്നുമല്ല, ഞാൻ നിസ്സാരനാകുന്നു എന്നുള്ളത്.
I want not only in my eyes, I want to be a nobody in other people's eyes.
എന്റെ ദൃഷ്ടിയിൽ മാത്രമല്ല, മറ്റുള്ളവരുടെയും ദൃഷ്ടിയിൽ ഞാൻ അവണ്ണം ആയിരിക്കും.
And every false accusation that reduces my size,
എന്റെ വലിപ്പം കുറയ്ക്കാൻ സഹായിക്കുന്ന എല്ലാ ആരോപണങ്ങളും,
And every misunderstanding that reduces my size in the other people's eyes, I welcome it.
എന്റെ വലിപ്പം മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ കുറയ്ക്കാൻ ഇടയാക്കുന്ന എല്ലാ ആരോപണങ്ങളും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു.
Good.
എന്റെ നന്മയ്ക്ക് വേണ്ടി.
They accused me falsely, it made me smaller.
അവർ എന്നെ കാര്യമില്ലാതെ എന്നെ കുറ്റം പറയുന്നു.
Some people believed that and misunderstood me, I became still smaller.
മറ്റുള്ളവർ എന്നെ തെറ്റിദ്ധരിച്ചു, അതെന്നെ വീണ്ടും ചെറുതാക്കി.
Good.
എന്റെ നന്മയ്ക്ക് വേണ്ടി.
I will not open my mouth and defend myself.
ഞാൻ എന്റെ വായ് തുറന്ന് എന്നെ തന്നെ ന്യായീകരിക്കുകയില്ല.
Because I am more interested in the anointing of God than in the opinion of these people.
ഈ മനുഷ്യരുടെയൊക്കെ അഭിപ്രായത്തെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ അഭിപ്രായത്തെയാണ് ഞാൻ വിലമതിക്കുന്നത്.
My brother, you must be a living demonstration till the end of your life that you're living under the anointing of God.
ദൈവത്തിന്റെ അഭിഷേകത്തിന് കീഴിലാണ് നീ ജീവിക്കുന്നത് എന്നുള്ള നിരന്തരമായിരിക്കുന്ന ഒരു ജീവിതം നിനക്ക്
ഉണ്ടായിരിക്കണം.
ഏതോ ഒരു സമയത്തുണ്ടായിരുന്നു എന്നല്ല.
If you want to be like that, be insignificant.
അവണ്ണം തുടരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിസ്സാരനായി തന്നെ
ഇരുന്നു. Seek to be a nobody.
ഒന്നുമല്ലാതിരുന്നു.
Seek to be, go down and become nothing.
താഴെ ഇറങ്ങിച്ചെന്ന് ഒന്നുമല്ല എന്ന് പറയുന്നത്.
Number two.
രണ്ടാമത്തെ കാര്യം.
You have to say, first you have to say, I am nothing.
ഒന്നാമത് ഞാൻ ആരുമല്ല.
Second, I must confess, I will never justify myself. Verse 5.
അഞ്ചാം വാക്യം. ഞാൻ രണ്ടുവട്ടം ഞാൻ ഒരു വട്ടം സംസാരിച്ചു, ഇനി ഉത്തരം പറയുകയില്ല, ഇനി ഞാൻ മിണ്ടുകയില്ല.
Read even twice, but I will not add no more.
രണ്ടു വട്ടം ഞാൻ സംസാരിച്ചു ഉര ചെയ്തു, ഇനി മിണ്ടുകയില്ല.
Twice I justified myself like a fool.
ഒരു മഠേനെ പോലെ ഞാൻ എന്നെ തന്നെ ന്യായീകരിച്ചു.
Never again.
ഇനി ഞാൻ അവണ്ണം ചെയ്യുകയില്ല.
Lord, I lay my hands on my mouth. Verse 4.
നാലാം വാക്യം. കർത്താവേ, ഞാൻ എന്റെ കൈകൊണ്ട് വായ പൊത്തിക്കൊള്ളുന്നു.
I will not say anything to defend myself.
എന്നെ ന്യായീകരിക്കാനായി ഞാൻ ഇനി
ഒന്നും ചെയ്യുകയില്ല. That's the way to overcome Satan.
സാത്താനെ ജയിക്കാനുള്ള മാർഗ്ഗം അതാണ്. മൂന്നാമത്,
You must confess with your mouth, chapter 42, verse 2, Lord, I know you can do everything.
42-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നിനക്ക് സകലവും കഴിയുമെന്നും
I know you can do everything.
നിനക്ക് സകലവും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അറിയുന്നു.
Confess it.
അത് ഏറ്റു പറയുക.
Don't just believe it, confess it.
അത് വിശ്വസിക്കുക മാത്രമല്ല, ഏറ്റു പറയുക.
Number 1, I am nothing.
ഒന്നാമത് ഞാൻ ഒന്നും.
Number 2, I will never justify myself.
രണ്ടാമത് ഞാൻ ഇനി ഒരിക്കലും.
I lay my hands on my mouth.
എന്റെ വായ് പൊത്തി.
Number 3, oh God, you can do every single thing.
മൂന്ന്, ദൈവമേ നിനക്ക് സകലവും ചെയ്യാൻ കഴിയും.
Number 4,
നാല്,
I have to say what God says about myself.
എന്നെക്കുറിച്ച് ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് തന്നെ ഞാൻ പറയണം.
See, chapter 42, verse 3.
42-ാം അധ്യായം 3-ാം വാക്യം.
Job says, Who is this that hides counsel without knowledge?
അറിവ് കൂടാതെ ആലോചനയെ മറച്ചു കളയുന്നവൻ ഇവരാർ?
You know who said that first?
ആദ്യം ആരാണ് അത് പറഞ്ഞെന്നറിയാമോ?
See chapter 38, verse 1 and 2.
38-ാം അധ്യായം.
Those are the exact words God said to Job.
2-ാം വാക്യം. ദൈവം ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞ
അതേ കാര്യം. Who is this that darkens counsels without knowledge?
അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുട്ടാക്കുന്നവൻ ആർ?
Job repeats it.
അതേ കാര്യം ഇപ്പോൾ ഇയ്യോബ് ഏറ്റു പറയുകയാണ്.
Who is this that hides counsel without knowledge? Verse 3, chapter
42. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരുവൻ ആർ?
He says, Lord, you're right.
കർത്താവേ, അവിടുന്ന് പറഞ്ഞു.
What you say about me is absolutely correct. Your diagnosis is correct.
നീ എന്നെ കുറിച്ച് പറഞ്ഞ വസ്തുത, എന്റെ രോഗം നീ കണ്ടുപിടിച്ചത് തികച്ചും ശരി തന്നെയാണ്.
I declared what I did not understand.
ഞാൻ തിരിച്ചറിയാതെ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം ഞാൻ പറഞ്ഞുപോയി.
Lord, I am a stupid man. I have preached and I have said a lot of things I didn't understand.
ഞാൻ ശരിക്കും മനസ്സിലാകാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു പോയി, ഞാൻ മഠേനാകുന്നു.
And that's number 4.
നാലാമത്തെ കാര്യം.
Now number 5.
അഞ്ച്,
We overcome Satan when we see God.
നാം ദൈവത്തെ കാണുമ്പോഴാണ്,
not just hear about him.
ദൈവത്തെ കുറിച്ച് കേൾക്കുമ്പോഴല്ല, കാണുമ്പോഴാണ് സാത്താൻ ജയിക്കുക.
Verse 5.
അഞ്ചാം
വാക്യം. Till now I heard about you, but now Lord, my eyes sees you.
ഞാൻ നിന്നെക്കുറിച്ച് ഇതുവരെയും ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ.
You say how to see God?
ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത്?
Blessed are the pure in heart, they will see God.
ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ.
I don't mean with these eyes.
ഈ മാനുഷികമായ കണ്ണുകളല്ല.
There are many people who seen God with these eyes who went to hell.
ഈ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കണ്ടിട്ടുള്ള പലരും നരകത്തിലേക്ക് പോയിട്ടുണ്ട്.
In our heart,
എന്നാൽ ഹൃദയത്തിൽ,
see a vision of the Lord like Isaiah saw.
യെശയ്യാവ് കണ്ടതുപോലെ ദൈവത്തിന്റെ ദർശനം.
When we have seen that in our heart, his greatness, his holiness,
ദൈവത്തിന്റെ വിശുദ്ധിയും ഭയങ്കരതയും
Satan will have
ഹൃദയത്തിൽ കാണുമ്പോൾ,
Satan will have no power over us.
നിന്റെ ജീവിതത്തിന്മേൽ സാത്താന് പിന്നെ
അവകാശം ഉണ്ടാകില്ല.
ആറ്,
When I repent of all that I have said and done,
ഞാൻ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളെക്കുറിച്ച് അനുതപിച്ചുകൊണ്ട് ഞാൻ വരും.
That's when we overcome Satan.
സാത്താനെ ജയിക്കുന്നതിന്.
When I say, Lord, I want to take back all the words I've said.
കർത്താവേ, ഞാൻ പറഞ്ഞതൊക്കെയും തിരിച്ചെടുത്തുകൊള്ളുന്നു.
I repent in dust and ashes.
ഞാൻ ക്ഷാരത്തിലും പൊടിയിലും കിടന്ന് അനുതപിക്കുന്നു.
That's when we overcome Satan.
അങ്ങനെയാണ് സാത്താനെ ജയിക്കുക.
And number 7.
7.
When, verse 10, when we pray for those who have attacked us. That's when you overcome sin. Please remember these seven things. And Job came out triumphant. With a double blessing. And we can come out triumphant with a double anointing.
இரட்டி அபிஷேகத்தோடு கூட ஜெயாலயமாய் வருவான் சாதிக்கும்.